പിന്നെ നാലരക്കകത്ത് കഥാ വിട്ടിട്ട് പറഞ്ഞു ദശമാലി ഞാനും കൂടി കബറല ദശമാലി അഞ്ചു കൊല്ലം മുമ്പ് കബറല മണ്ണ് എല്ലും കൂടി ഉണ്ടാവില്ല. ഇങ്ങനത്തെ നുണ പറഞ്ഞിട്ടാണ് മുഅവിയയുടെ കാലത്തുള്ള അറാബികളെ വിശ്വസിപ്പിച്ചത്. വിശ്വസിപ്പിച്ചു വിശ്വസിച്ചു സുന്നത്തെ ഒട്ടാകെ അയാളുടെ കൂടി. അലി നബി താലിബിന്റെ ആൾക്കാർ പറഞ്ഞു അബൂ ഹുറൈറിന്റെ ആ പരിപ്പ് ഒന്നും നമ്മളെടുത്ത് ഒഴിവില്ല, നമ്മളെടുത്ത് അബൂ ഹുറൈറിന്റെ വാദം അബൂ ഹുറൈറ നിസ്കാരം കിടക്കുമെന്നും നമുക്കറിയണ്ട. അലി നബി താലിബിൽ കൂടിയാണ് ഞങ്ങൾക്ക് ഇസ്ലാം മതം കിട്ടിയത്. ഇത് ശരിക്കും മനസ്സിലാക്കണം. അലി നബി താലിബാണ് ഞങ്ങൾക്ക് ഇസ്ലാം മതം പഠിപ്പിച്ചത്, നിസ്കാരം പഠിപ്പിച്ചത്. കൂടി കിട്ടിയ ആ സുന്നത്തിന് ചെയ്തിരുന്ന ഖുർആൻ അനുസരിച്ച് ചെയ്തിരുന്ന സുന്നത്ത് ഞങ്ങളുടെ അടുത്ത് ഉണ്ട്. അതിലെന്താണത്? ദുഹറും ഇല്ല മഗ്രിബും ഇല്ല. ആ ഇറാഖാർ ഒട്ടാകെ പറഞ്ഞതാണ്, ഇറാഖിൽ 60% ഷിയാക്കൾ പറഞ്ഞതാണ്. ദുഹ്റ് മഗ്രിബ് എന്ന് പറയുന്ന രണ്ട് നേരം അലി നബി താലിബ് ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് അന്ന് നിസ്കാരം കണക്കിലില്ല. അങ്ങനത്തെ രണ്ട് നേരമില്ല, മൂന്ന് നേരം പഠിപ്പിച്ചെന്നുണ്ട്. രാവിലെ വൈകുന്നേരം രാത്രി, രാവിലെ വൈകുന്നേരം രാത്രി. ഇങ്ങനെ മൂന്ന് നേരമല്ലാതെ നമ്മൾ അമാം കൊടുക്കാൻ പാടില്ല, മൂന്ന് നേരമല്ലാതെ ജമാഅത്ത് പാടില്ല, മൂന്ന് നേരമല്ലാതെ അങ്ങനത്തെ നിസ്കാരം. നിറണ്ണിത നിസ്കാരം ഖുർആൻ പറഞ്ഞത് മൂന്ന് നേരമല്ലാതെ ഇല്ലാതെ അലി നബി താലിബ് പഠിപ്പിച്ചത് ഇന്ന് വരെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇന്നും ഞങ്ങൾ അതേ ചെയ്യുള്ളൂ. ഇറാനിലും ഇറാഖിന്റെ 60% പള്ളികളിലും ഇന്നും ദുഹറിനും മഗ്രിബിനും വാങ്ക് കൊടുക്കാനേ പാടില്ല. ഇറാനിൽ ദുഹർക്കും മഗ്രിബിനും വാങ്ക് കൊടുത്താലേ ജയില. ആ മുക്കറിനായിട്ട് പിടിച്ചുണ്ടോ? ആ ഖുറാഫി കടന്നോടിക്കണമെന്ന് പറഞ്ഞിട്ട് ആ വനവിന് ജയില. സുബ്ഹി അസ്ര ഇശ അല്ലാതെ മൂന്ന് നേരമല്ലാതെ ഇറാനിൽ ഒരൊറ്റ പള്ളിയിലും വാങ്ക് കൊടുക്കാൻ പാടില്ല. ഇതിന്റെ ആൾക്കാർ എത്ര ലോകത്ത്? മൂന്ന് നേരം എന്ന് സിദ്ധാന്തിക്കുന്ന ആൾക്കാരെ ലോകത്ത് എത്ര ഉണ്ട്? 10 കോടി ആൾക്കാരും. അലി നബി താലിബിന്റെ അനുയായികളായിട്ട് 10 കോടി ആളുകൾ പറയുന്നത് എന്താണ്? നബി ദുഹ്റ് മഗ്രിബ് സുബ്ഹി ദുഹ്റ് അസ്ര മഗ്രിബ് ഇശ ഇങ്ങനെ 5 എണ്ണം പഠിപ്പിച്ചിട്ടില്ല, നേരം 5 എണ്ണം പഠിപ്പിച്ചിട്ടില്ല, നേരം 3 മാത്രമേ ഉള്ളൂ. അപ്പൊ ചില ആൾക്കാർ എന്ത് പറഞ്ഞോ? ഈ ഷിയാക്കിൽ പെട്ട ഖുറാഫിയുണ്ട്, അവരുണ്ട് ഖുറാഫികൾ. അവരെന്ത് പറഞ്ഞു? 5 നേരം പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് 5 ഒപ്പിച്ചാളുക എന്നാണ്. അങ്ങനെ 3 നേരത്ത് 5 ഒപ്പിച്ച് ചെയ്യാം, ജമ്മാക്കിട്ട് ചെയ്യാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനും കുറെ കാലം അതിൽ കുടുങ്ങി. കള്ളി പറഞ്ഞോ? ഞാനും കുറെ കാലം അതിൽ കുടുങ്ങി. ഈ ഷിയാക്കളിൽ പറഞ്ഞൊപ്പിച്ച് രണ്ടും കൂടി ജോയിന്റ് ആക്കിയിട്ടുള്ള വിഷദായിരിക്കും ചെയ്യുന്നത്. കള്ളി പറഞ്ഞൂടെ? സത്യമാണ്. ഞാനും മനസ്സിലാക്കി ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ കൂടി 5 കാണാനുണ്ടല്ലോ, ഖുർആനാണെങ്കിലും 3 കാണാനുള്ളൂ. ഏതെങ്കിലും ആവട്ടെ 5 ഉം 3 ഉം കൂടി ഒരു വെൽഡ് ചെയ്യുന്ന പണിപെടുത്തി. എന്താ? ആ 3 നേരത്തെ 5 അടക്കരിച്ചാണ്. അപ്പൊ ഖുർആനും ഒത്തിരി ഹദീസും ഒത്തിരി. ഈ പരിപാടി ഞാൻ ഒപ്പിച്ചത് ശരിയാണ്, പറയാറുണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ബുഖാരി മുസ്ലിമും കള്ളന്മാരാണെന്ന് മനസ്സിലായത്, ഇവര് കള്ളന്മാരാണെന്ന് പിന്നെ മനസ്സിലായത്, ഇവര് ഇസ്ലാമിൽ നേരാക്കാൻ വേണ്ടി വന്നവരല്ല, ഖുർആൻ വ്യാഖ്യാനിക്കാൻ വേണ്ടി വന്നവരല്ല, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് അലങ്കോലപ്പെടുത്താൻ അട്ടിമറിക്കാൻ വേണ്ടി ഇസ്ലാമിൽ കടന്നുകൂടിയ മുനാഫിക്കുകളാണ് ഇവർ രണ്ടാളുമെന്നുള്ള ആ ചരിത്ര സത്യങ്ങൾ പിന്നീട് 100 കണക്കിൽ കിട്ടി. അപ്പോഴാണ് ശരി, ബുഖാരി മുസ്ലിമും കൊണ്ടൊരു 5ഉം ഖുർആനും കൊണ്ടൊരു 3ഉം കിട്ടുണ്ടെങ്കിൽ ആ 3ൽ കൂടി 5 കുത്തി കടത്തിയിട്ട് അത് വടക്കാക്കണ്ട. 3 നേരത്ത് 3 നമസ്കാരം മാത്രം, അല്ലാതെ 5 മിണ്ടാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബുക്കിറക്കി. മുമ്പ് 5 നിസ്കാരം ഉണ്ടായിരുന്നു, 5 നേരം എങ്കിലും ഇപ്പൊ 5 നേരവും നിസ്കാരവും ഇല്ല, ഇത്ര ഇപ്പൊ 3 ഉള്ളൂ. അത്ര ആരും ആക്ഷേപിക്കണ്ട, നിലവിളിക്കണ്ട. കുറഞ്ഞിട്ട് നബി നമസ്കരിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചു തന്നാൽ 1 ലക്ഷം രൂപ ഇനാമെന്നും പറഞ്ഞിട്ട് 10,000 കണക്കിൽ നോട്ടീസ്, 1,000 കണക്കിൽ ബുക്കുകൾ. ദുഹ്റും മഗ്രിബും നബി നമസ്കരിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചു തന്നാൽ ഖുത്ബ മുഅദ്ദിൻ വന്നാലും വേണ്ടില്ല, നദ്വത്ത് സെക്രട്ടറി വന്നാലും വേണ്ടില്ല, ജമാഅത്ത് അമീർ വന്നാലും വേണ്ടില്ല, സുല്ലമി വന്ന ആരും വന്നാലും വേണ്ടില്ല. ആ നമ്മളൊക്കെ സാക്ഷികളല്ലേ, കൊടുക്കേണ്ടി വരില്ലോട്ടോ. പൈവിടെ കയ്യിൽ വെച്ചിട്ടല്ല പറയണത്, ഒറ്റ പൈസ കൊടുക്കേണ്ടി വരില്ല. പിന്നെന്താ അതുകൊണ്ടാ പറയണത്, ഒറ്റ പൈസ 1 റുപ്യ വാങ്ങാൻ അർഹതല്ല ഒരു പണ്ഡിതൻ കേരളത്തിൽ. 5-ാമത്തെ സെമിനാറാണ് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആൻ നിയമ സെമിനാർ. ഖുർആന്റെ അടിസ്ഥാനത്തിലുള്ള ആയത്തുകളൊക്കെ ഉദ്ധരിച്ചിട്ട് അതിലുള്ള സിദ്ധാന്തങ്ങളും പ്രമാണങ്ങളും വിശദീകരിച്ചു കൊണ്ടിട്ട് നമസ്കാരത്തെ സംബന്ധിച്ച് 5 ഉണ്ടെന്ന് സ്ഥാപിച്ചാൽ 1,00,000 രൂപ കൊടുക്കാൻ പറഞ്ഞിട്ട് രജിസ്റ്ററി കത്തും നോട്ടീസും പത്രപ്രസ്താവനയും ഒക്കെ അടുത്തിട്ട് അടിക്കാത്തെന്താണെന്നറിയൂ? 1,00,000 കിട്ടൂല, വഷളാവും ചെയ്യും. 2 നഷ്ടം, 1,00,000 കിട്ടൂല, കിട്ടണേ ഇത് സ്ഥാപിക്കണ്ടേ, വഷളാവും ചെയ്യും. ആ എന്താ മിലിയിലെ അർത്ഥം വെച്ചാട്ടെ, അല്ലെങ്കിൽ എന്താ മൗലവി അർത്ഥം വെച്ചാട്ടെ, അക്കി മിസ്ലാത്തിലെ ദുരൂക്കിസൻസ് എങ്ങനെ കിട്ടില്ലേ, എങ്ങനെ കിട്ടില്ലേ? ഉച്ച തിരിഞ്ഞ് അവിടെ മുതൽക്ക് രാത്രി ഇരുട്ടാവുന്നവരെ നിസ്കരിച്ചോളൂ. ടൈമാണ് അവിടെ മുതൽക്ക് രാത്രി ഇരുട്ടാവുന്നത് വരെ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉച്ച തിരിഞ്ഞ് അവിടെ നിൽക്കണം, ഇരുട്ടായ അപ്പോൾ നിൽക്കണം എന്നതിന്റെ അർത്ഥം. ഒരു പേര് വന്നിട്ട് പറയട്ടെ, അവരത് ഒരു സഭയിൽ കണ്ട് വന്നിട്ട് പറയട്ടെ, സാഹിത്യം അറബിയും ഭാഷയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറോ? ഇത് മുതൽ അത് വരെ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ തന്നെ അവിടെ തന്നെ നല്ല അർത്ഥമൊക്കെയാ. അതിന്റെ ഇടയിൽ എത്ര ഉള്ളതെങ്കിൽ അത്ര ആണ് അതിന്റെ അർത്ഥം. അപ്പൊ ഉച്ച തിരിഞ്ഞ അവിടെ മുതൽ രാത്രി ഇരുട്ടാവുന്നതുവരെ നിൽക്കാം. എത്ര പകലിന്റെ രണ്ടറ്റത്തും രാത്രി ആദ്യ ഭാഗത്തു നിന്ന് അല്ല പറഞ്ഞില്ലേ? അതിന് അരിഞ്ഞു എന്താ ഞാൻ ആശയക്കപ്പുള്ളത്? ആകെ മൂന്ന് നിസ്കാരം പറഞ്ഞിട്ടുണ്ട്. അത് ഏത് മുതൽ ഏത് വരെ ചെയ്യാം എന്നതപ്പ പറഞ്ഞു. അപ്പൊ മൂന്നിന്റെ കാര്യം എവിടെ ഉണ്ട്? 10 കോടി ജനങ്ങളുടെ ഇടയിൽ മൂന്ന് നേരം സിദ്ധാന്തമുണ്ട്. 5 നേരം സിദ്ധാന്തം മാറിയിട്ടുണ്ട്. അബൂ ഹുറൈറയുടെ താവഴിക്കാരായ സുന്നത്ത് ജമാഅത്തുകാരെ മുഴുക്കൻ 5 ആൾക്കാരാണ്. അലിയന്റെ താവഴിക്കാരൻ മുഴുവൻ 3 സിദ്ധാന്തക്കാരാണ്. 5 കൂട്ടിച്ചേർത്തോണ്ടിരിക്കട്ടെ, പക്ഷെ 3 എന്നല്ല പറയാൻ പാടില്ല അവർക്ക്. അതിനാണ് നമ്മൾ പ്രത്യേക ഹെഡിങ് ഇതിൽ കൊടുത്ത് ബുക്കിൽ കൊടുത്ത്. അപ്പൊ അലിയന്റെ നമുക്ക് വേറൊരു ഒരു പ്രശ്നം കിട്ടോ? അലിയന്റെ ആൾക്കാർ അലിയെന്നല്ലടാ, പിന്നെ അലിയന്റെ ആൾക്കാർ എന്ന ഷിയാക്കളാ, യൂദന്മാരെക്കാണ് വടക്ക്. ഷിയാക്കൾ എന്ന് പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാൻ വയ്യാത്ത ആൾക്കാരല്ലേ അവര്. അലി റസൂലുള്ളാഹി എന്നാണ് അവരുടെ വിശ്വാസം. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അവർ പറയില്ല, പറഞ്ഞാൽ തന്നെ അവർക്ക് വിശ്വാസമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി അല്ല, അലിയാണ് റസൂലാവേണ്ടതെന്ന ഷിയാക്കളുടെ വാദം, വിശ്വാസം എന്ന് ഈ സുന്നത്ത് ജമാഅത്തിന്റെ 4 മദ്ഹബുകാരും ലോകം മുഴുവൻ നുണ പറഞ്ഞ് പഠിപ്പിച്ചു പഠിപ്പിച്ചു. എല്ലാ ഇമാമിങ്ങളും ഒരു പങ്കില്ലട്ടോ. നുണ പറഞ്ഞു. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി സമ്മതിക്കാത്തവരാണ്, ശുദ്ധ നുണ. മുഹമ്മദുള്ളാഹി എന്ന് പറയാത്തവർ ഒറ്റ ഷിയ ഈ ലോകത്തില്ല, മരിച്ചു പോയിട്ടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയൽ അവർക്ക് നിർബന്ധമാണ്, ഷഹാദത്താണ്. അബൂ ഹുറൈറ കേട്ടുകാന്നല്ലാതെ ഷിയാക്കൾ കേട്ടിട്ടില്ല. അപ്പൊ അബൂ ഹുറൈറ കേട്ടു, ഷിയാക്കൾ കേട്ടിട്ടില്ല. അപ്പൊ ഷിയാക്കൾ കേട്ടുന്ന അപ്പൊ പേര് ഷിയാക്കൾക്കാണ് ഇല്ല. മുഹമ്മദ് റസൂലുള്ളാഹി കേട്ടിട്ടില്ല, അവർക്ക് മുഹമ്മദ് റസൂലുള്ളാഹി തന്നെയാണ്. അലി വലിയുള്ളാഹി എന്ന് പറയും, പറഞ്ഞോട്ടെ. അലി വലിയുള്ളാഹി എന്ന് പറഞ്ഞോട്ടെ, എന്താ കുഴപ്പം? അലി വലിയുള്ളാഹി തന്നെയാണല്ലോ. മുആവിയ വലിയുള്ളാഹി എന്ന് പറയാൻ പാടില്ല. എന്താ വലിയുള്ള എന്ന് പറഞ്ഞാൽ? മുആവിയ വലിയുള്ളാഹി എന്ന് പറയാനുള്ള അധികാരം നമുക്കുണ്ടോ? ഒരു യോമൽ ഫത്ഹി ലാജം ഫലുല്ലദീന കഫറു ഈമാനുഹും. ഫത്ഹി വേളയിൽ വിശ്വസിച്ച ആൾക്കാരുടെ ഈമാൻ ശരിയല്ല എന്ന് അള്ള പറഞ്ഞതിൽ പെട്ട ഒന്നാമനല്ലേ മുആവിയ? മുആവിയുടെ വാപ്പി, മുആവിയും മുആവിയുടെ വാപ്പി മക്കം ഫത്ഹിൽ വിശ്വസിച്ചതല്ലേ? ഫത്ഹി വേളയിൽ വിശ്വസിച്ചവന്റെ ഈമാൻ ശരിയല്ല എന്ന് അള്ള പറഞ്ഞതല്ലേ 32:29? അങ്ങനത്തെ മുആവിയ വലിയുള്ളാഹി എന്ന് പറയാൻ പാടില്ല, റളിയല്ലാഹും പറയാൻ പാടില്ല. എന്തിട്ട് പറയണത്? എന്താണ് ചെയ്തത്? എന്താണ് അയാൾ ചെയ്തത്? അയാൾ കാട്ടിക്കൂട്ടിയുള്ള പണികൾ എന്തൊക്കെയാണ്? നബിയുടെ കുടുംബങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും മുടക്കി. സക്കാത്തിന്റെ മുതലിൽ നിന്ന് പോലും നബി കുടുംബത്തിലുള്ള പട്ടിണി പാവങ്ങൾക്ക് റേഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പാസാക്കിയ ആളാണ് മുആവിയ. സക്കാത്തിന്റെ മുതൽ അയാളുടെ തന്ത്രം മുതലൊന്നല്ല, സക്കാത്തിന്റെ മുതൽ മുസ്ലിമീങ്ങളുടെ സമുദായത്തിലുള്ള അന്യ സമുദായം എന്ന് പറയാൻ സഹോദര സമുദായങ്ങൾ ആരൊക്കെയുണ്ടോ, ജൂതന്മാർക്കുണ്ടോ, അവർക്കും കൂടി സക്കാത്തിന്റെ മുതൽ കൊടുക്കാന്ന് ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാമിന്റെ നിയമപ്രകാരം ഇവിടുത്തെ എല്ലാ ഹിന്ദുക്കൾക്കും കൊടുക്കുക അവസരമാവണമെന്നേ ഉള്ളൂ. അതാ കണക്ക്. ആര് ബുദ്ധിമുട്ടിയാലും കഷ്ടപ്പെട്ടാലും അവരെ സഹായിക്കണം ഈ സക്കാത്തിന്റെ ഫണ്ട്. അവിടെ ഹിന്ദു മുസ്ലിം നോട്ടല്ല, യൂദൻ ക്രിസ്ത്യൻ നോട്ടല്ല, മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് നിയമമല്ല. ഖുർആൻ ഒരു ഒറ്റ സ്ഥലത്ത് മുസ്ലിമായ മിസ്കീനെ സക്കാത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ തോന്നിയ സംഭരണം. അങ്ങനത്തെ സ്വത്ത്, ഈ ലോകത്തിലുള്ള സകല അവസരപ്പും അർഹതപ്പെട്ട സ്വത്ത്, നബിന്റെ കുടുംബത്തിലുള്ള അവസരമായവർക്ക് അതിൽ നിന്ന് കൊടുക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടാക്കിയ ആളാണ് മുആവിയ. അതിന് ഹദീഥ് ഉണ്ടാക്കിയ ആളാണ് അബൂ ഹുറൈറ. അബൂ ഹുറൈറയോട് പറഞ്ഞ് നമുക്ക് എന്താ പണി എന്ന് വെച്ചു. നബിന്റെ കുടുംബപ്പെട്ട ഒറ്റയാൾക്കും സക്കാത്ത് കൊണ്ടിൽ നമ്മുടെ ഖജനാവിൽ നിന്ന് കൊടുക്കാൻ പറ്റൂല. എന്തോടോ പണി? പണിയാ എപ്പോഴും ശരിയാക്കി തരാം. അഞ്ചത്തെ വെള്ളിയാഴ്ച ഒരു ഡോക്ടർക്ക്, ആർക്ക്? അബൂ ഹുറൈറക്ക്. അതൊക്കെ നമ്മൾ അഞ്ചത്തെ ശരിയാക്കി തരാറ്. എന്താ വെള്ളിയാഴ്ച ശരിയാക്കിയത്? വെള്ളിയാഴ്ച വന്ന് വേദാണ്ട് പറഞ്ഞ് അബൂ ഹുറൈറ. എന്താ വേദ? അപ്പോ നബിന്റെ കാലത്ത്, നബിന്റെ കാലം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, നബിന്റെ കാലം എന്ന് അബൂ ഹുറൈറ പറയുന്ന അക്കാലത്ത് 30-40 കൊല്ലം അകലെയാണ് കിടക്കുന്നത് നബിന്റെ കാലം കേട്ടോ. നബി വഫാത്തായിട്ട് പിന്നെ 48 വർഷം കഴിഞ്ഞിട്ടാണ് ഇയാള് മരിക്കുന്നത്. ആര്? അബൂ ഹുറൈറ മരിക്കുന്നത്. നബി വഫാത്തായിട്ട് പിന്നെ 38 വർഷം കഴിഞ്ഞിട്ടാണ് ഇയാള് മരിക്കുന്നത്. അതായത് 48 വർഷം 30 കൊല്ലം ഖലീഫമാരുടെ ഭരണം, പിന്നെ മുആവിയയുടെ ഭരണം 20 വർഷം. ആ 20 വർഷത്തിൽ 18 വർഷം, അപ്പൊ 30, 18, 48. 48 നബി വഫാത്തായിട്ട് 48 വർഷത്തിൽ മരിക്കുന്ന ആളാണ് അബൂ ഹുറൈറ. അപ്പൊ അതിന്റെ മുമ്പ് എപ്പോ പറയുമ്പോഴും മുമ്പ് പറഞ്ഞു, നബിന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ 30, 40, 48 വർഷം മുമ്പല്ല അർത്ഥാ പോയി പറയണത്. ഈ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും അറിയോ മുആവിയന്റെ കാലത്തുള്ള അറാബികളല്ലേ മുമ്പിലിരിക്കുന്നത്? നബിന്റെ കാലത്തൊരു സംഭവം ഉണ്ടായി മുമ്പ്, അത് പറയാം. എന്താ സംഭവം? മുമ്പറേന്റെ ആളാണോ? മുമ്പ് നബിന്റെ കാലത്തിലെ എല്ലാം കരക്കി പിടിച്ച ആളല്ലേ മുമ്പ് പറയാം. നബിന്റെ കാലത്തൊരു സംഭവം ഉണ്ടായി. എന്താ ഉണ്ടായത്? കാരക്കൊക്കെ കൂടി കൊടുന്ന് കുട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ കണ്ടിരിക്കണ് ഹസൻ എന്ന് പറയും നബിന്റെ പേരെ കുട്ടിയുണ്ട് പറഞ്ഞ്. ആ കുട്ടി വന്നിട്ട് ഒരു കാരക്ക, കുട്ടികളല്ലേ, ഒരു പഴങ്ങ മധുരമുള്ള പഴം കാണും കൊടുക്കൂലേ, വന്നിട്ട് ഒരു കാരക്കെടുത്ത് തൊള്ളേരിട്ട് നബി അങ്ങനെ ഇരുന്ന് നോക്കിയപ്പോ ഇവന്റെ തൊള്ളേരൊരു കാരക്ക കടന്നുകൂടിയത് നബി കണ്ടു. ഉടനെ ചെന്നു, ഓടിച്ചെന്നു, എന്താണ് ചെയ്തിരിക്കണത് വെച്ചാൽ കാരക്കട വിരലിൽ വായിൽ വിരലിട്ടിട്ട് കാരക്കട കുരു ആ ചുള തെറിപ്പിച്ച് പ്രതിയായിട്ട് ഒരച്ചടി കൊട്ടിക്കും. എടാ നമ്മൾക്ക് ഈ ആരാന്റെ ചേറ് ഈ മനുഷ്യന്മാരുടെ ചേറൊന്നും ഉണ്ടെങ്കിൽ തിന്നാൻ പറ്റൂല എന്ന് നിനക്ക് അറിയില്ലടാ. അതിനറിയോ അവൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാ അടിച്ചു എന്നാ പറഞ്ഞത്. ആര്? അബൂ ഹുറൈറ. എവിടെ? മുസ്ലിമില്ലാതാ? ആ മുസ്ലിമില്ലാതാ. എല്ലാവർക്കും ബോധിച്ചായി. ഓ, അപ്പൊ സക്കാത്തിന്റെ മുതല് അവർക്ക് തിന്നാൻ പാടിച്ചാന്ന് നെതി പറഞ്ഞിട്ടില്ലേ? ശരി, അപ്പോ ഇനി നാളെ മുതൽക്ക് ആരും വാങ്ങാൻ വരണ്ട. നാളെ മുതൽക്ക് ഒരൊറ്റ ആഹരി പൈസിനും കൊടുക്കും വേണ്ടട്ടോ. പാസ്സായി. അങ്ങനെ 10 കൊല്ലം പഠിക്കട്ടെ. പിന്നെ 10 കൊല്ലം 90 കൊല്ലം അവര് പഠിച്ചില്ലേ? മഹമ്മദിയാക്കള് നെബിന്റെ കുടുംബത്തിന് ഒരൊറ്റ പൈസ കൊടുക്കാതെ 95 കൊല്ലം നെബി കുടുംബത്തെ പട്ടിണി കിട്ട വർഗത്തിന്റെ തലവനാണ് മുഹമ്മദിയ. അവൻ ഉലിഗുബാഹിയ. ഷിയാക്കൾക്ക് കൂറുപാടില്ല, സത്യം പറയാ. ഷിയാക്കൾക്ക് കൂറുപാടിന് പണിയില്ല. അവിടെ ഇയാൾ ചെയ്ത ദുഷ്ടത്തരം അത് നമ്മൾ അറിയണം. അലിയിനെ കൊന്നു. അലിയിന്റെ മകനെ ഒന്നാമത്തെ നബിന്റെ പേരക്കുട്ടിനെ വിഷം കൊടുത്തു കൊന്നു. രണ്ടാമത്തെ മകനെ അയാളെ കള്ളുടിയിലെ രാജാവാക്കിയിട്ട് മത്തി നുറുക്കുമ്പോൾ നുറുക്കിക്കൊന്നു കർബലയിൽ വെച്ച്. ഇതൊക്കെ മുഹമ്മദിയന്റെ ക്രൂരത കൊണ്ട് അയാളെ ഏകാധിപത്യം കൊണ്ട് സംഭവിച്ചതല്ലേ? അങ്ങനത്തെ മുഹമ്മദിയ വലിയ ഉദ്വാഹിയ. അതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഷിയാക്കള് അലിയെ വലിയ ഉദ്വാഹി എന്ന് പറയാൻ കാരണം. അലിയെ ഇസ്ലാമിന് വേണ്ടി ജീവിച്ച് മരിച്ച ആളാണ്. മഹാവിയാന്റെ വിട്ടുകൊണ്ട് മരിച്ച ആളാണ് മഹാവിയുടെ ആൾക്കാരുടെ. അങ്ങനത്തെ അലി ഞങ്ങളെ പഠിപ്പിച്ച് ഇസ്ലാമിനെ തകരാറാക്കിയവനാണ് മഹാവിയ. അവനവിടെ മക്കത്തും മദീനത്തും സകലും അട്ടിമറിച്ചു, നിസ്കാരം അട്ടിമറിച്ചു, ത്രാവി അട്ടിമറിച്ചു, നേരാട്ടിമറിച്ചു, എണ്ണട്ടിമറിച്ചു, ആ തഹിയാത്തും മറ്റേ കൂടി കൂടിയിട്ട് സകലും ഈ കമ്പക്കാട്ടി. അതുകൊണ്ട് മഹാവിയാന്റെ കൂട്ടത്തിൽ ഞങ്ങളില്ല എന്ന് 10 കോടി ജനങ്ങൾ പറയുമ്പോൾ ഇവിടെ എന്താ വർത്തമാനം? ശേഖനൂർ മൗലവി ഇപ്പോ നിസ്കാരം 5 ഇല്ല എന്നൊക്കെ പറഞ്ഞു വരണ്ട്, അദ്ദേഹത്തിന് എന്താ കുറച്ച് പെശുകുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലോകം അറിഞ്ഞിട്ടില്ല. 10 കോടി ഭൂമുഖത്ത് 90 കോടി ഉള്ളതിൽ 90 കോടി ഒഴിച്ച് 10 കോടി ജനങ്ങൾ നമ്മളീ പറയുന്ന വാദം അവിടെ വാദിക്കുന്നുണ്ട് എന്ന് ബുക്ക് പുറത്തിറക്കിയതിന് ശേഷം അറിഞ്ഞിട്ടു. സത്യത്തിൽ ഞാനത് ആദ്യം അറിഞ്ഞിട്ടില്ല. ബുക്ക് പുറത്തിറക്കിയതിന് ശേഷം ചില ആൾക്കാരൊക്കെ വായിച്ചിട്ട് പിന്നെ അവിടെ ഇറാനിലൊക്കെ പണി എടുത്ത് വരുന്ന ആൾക്കാർ പറഞ്ഞു, അല്ല അവിടെ 3 നേരമേ വാക്ക് കൊടുക്കണുള്ളൂ. അപ്പൊ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി, കൂടുതൽ പഠിച്ചു. ഉഷയാക്കളെ കാണുന്നൊക്കെ പഠിച്ചു. പോകുന്നവർ ചോദിച്ചറിയാൻ പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. 3 നേരം ഈ 2 റക്അത്ത്, 3 നേരം ബാങ്ക് ഇറാനിലൊട്ടാകെ അത് ഈ 2 റക്അത്ത് ഉള്ളൂ. ചില ആൾക്കാർ 5 നേരം ഒപ്പിക്കുന്നവരുണ്ട്. ആ മായം കൂടി നിലനിർത്തിയിട്ടുള്ള ആൾക്കാരും അവർ കൂടുതലുണ്ട്. പക്ഷെ ശുദ്ധ ഷിയാക്കൾ അലിബിൻ നബി താലിബിന്റെ ഒറിജിനൽ അനുയായികൾ ഈ 2 റക്അത്ത്, 2 റക്അത്ത് രാവിലെ, 2 റക്അത്ത് വൈകുന്നേരം, 2 റക്അത്ത് രാത്രി. തഹജ്ജുദവർക്കില്ല, തറാവീഹില്ല. നമ്മളിവിടെ അച്ചടിച്ച് ഇറക്കിയതൊക്കെ ശരിയാണ്. അപ്പൊ ശരിയാക്കളിലുള്ള ശരിയായ പണ്ഡിതന്മാർ പറയുന്നതെന്നുള്ള വിവരം കിട്ടിക്കൊണ്ടിരിക്ക. പത്രത്തിൽ വന്നു. 3 കൊല്ലമായി മാതൃഭൂമിയിൽ ആ റിപ്പോർട്ടൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങിയിട്ട്. മാതൃഭൂമിയിലെ കുറ്റല്ല, മാതൃഭൂമിയിലത് പറഞ്ഞാൽ അവർക്ക് അവർക്കെന്നത് ഒരു വിശ്വാസം വേണ്ട. റിപ്പോർട്ട് ചേർക്കുമ്പോൾ അവർക്കും ഉള്ളത് ചെറിയ ഒരു പിടുത്തം കിട്ടില്ല. ഏതാണ്ട് ശരിയായിരിക്കുന്നു. 3 കൊല്ലം വരെ അവർക്ക് വിശ്വാസമില്ല, കൊടുത്തില്ല. അവസാനം ഈയിടെ തിരൂരിൽ വെച്ചിട്ടുള്ള ഒരു പത്ര റിപ്പോർട്ട്, അവിടുത്തെ പരിപാടിയില്ല, റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് ഇത് പല സ്ഥലത്ത് വിവാദം നടക്കുന്നത്, പിന്നെ സെമിനർ നടക്കുന്നുണ്ട്. പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്, പക്ഷെ ആരും എതിർക്കണില്ല. ലക്ഷം പറഞ്ഞിട്ട് ആളെ കിട്ടണില്ല എന്നുള്ള വിവരം അവരുടെ മനുഷ്യന്മാർ തന്നെയുള്ളൂ. മുസ്ലിമികളും ഈ നിസ്കാരത്തെ പറ്റി പഠിച്ച ആൾക്കാർ അവിടെയുണ്ട്. അപ്പൊ അവർക്ക് ഉറപ്പായി ഇത് 5 കാശം കുറച്ചോട് തന്നെയാണ്. അതുകൊണ്ട് നടക്കട്ടെ, മാതൃഭൂമിയിൽ കൂടി വരട്ടെ. നമസ്കാരം 3 മാത്രം ഒരു വിജയകനൂർ എന്റെ ചോട്ടിൽ കൊടുത്തിട്ട് അവർ അന്തസ്സായിട്ടാണ് പരസ്യം ചെയ്തത്. ഈ ലോകത്ത് ഏറ്റവും വലിയ ഷിയാ രാജ്യമായ ഇറാനിൽ 3 നേരമല്ലാതെ നമസ്കാരമില്ല. ദുഹറും മഗ്‌രിബും വാങ്ങ് കൊടുക്കാനേ പാടില്ല ഇറാനിൽ എന്ന പത്രപ്രസ്താവന പുറത്തു വന്നു. അനങ്ങുന്നില്ല, ഒരാൾ അനങ്ങുന്നില്ല ഇതരങ്ങത്ത്. അല്ല ഇറങ്ങിച്ചിട്ടെന്ന് പറഞ്ഞൂടെ, പറയാൻ പറ്റൂല. നിസ്കാരം 5 സ്ഥാപിക്കാൻ പാടില്ല. 5 സ്ഥാപിക്കാൻ വേണ്ടി വലിയ കിതാബും ബുക്കൊക്കെ എഴുതിയാന്നല്ലാതെ ബുക്ക് പോലും പിൻവലിച്ചു. ചെയ്യാനൊരു ബുക്ക് ഇറക്കി ഇറക്കടില്ല, സത്യമാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ 5 ഉണ്ടാക്കാൻ വേണ്ടി 5 നുണ, 25 നുണ, 5 ആയത്ത് കട്ടു, ഇതൊക്കെ നമ്പറിട്ട് വിരിച്ചു. സിയൻ 5 ഉണ്ടാക്കാൻ വേണ്ടി 5 ആയത്ത് കട്ടതിറക്കം, 25 കപടത്തരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്പറിട്ട് വിരിച്ചിട്ട് ഇപ്പൊ സിയന്റെ ബുക്ക് തന്നെ ഇല്ല. സിയനുണ്ട്, സിയനുണ്ട്, മരിച്ചിടൊന്നുമില്ല. സിയന്റെ ബുക്കില്ല, ബുക്ക് മുങ്ങി 2 കൊല്ലമായി. രണ്ടാമത് ആവർത്തിച്ചടിക്കാൻ പറഞ്ഞു കൂട്ടാക്കളില്ല. നമ്മളുടെ ബുക്ക് 2 പ്രതിയിറക്കി, പരിഷ്കരിച്ച 2 പതി, ആ പരിഷ്കരിച്ച 2 പതിപ്പിലുള്ള പുതിയ പുതിയ ഹെഡിങ്ങുകളിൽപ്പെട്ട ഒന്നാണത്. അലിയിന്റെ പിതാവിനെ കാഫിറും മുഹാവിയുടെ പിതാവിനെ മുസ്ലിമുമാക്കിയ ലോകസുന്നികൾ, അലിയിന്റെ 3 തെറ്റും മുഹാവിയുടെ 5 ശരിയുമാക്കിയതിൽ അത്ഭുതമില്ല. മനസ്സിലായില്ലേ? അലിയിന്റെ പിതാവിനെ കാഫിറും മുഹാവിയുടെ പിതാവിനെ മുസ്ലിമുമാക്കിയ ലോകസുന്നികൾ, അലിയിന്റെ 3 നമസ്കാരം തെറ്റും മുആവിയയുടെ അഞ്ച് നമസ്കാരം ശെയ്യുമാക്കിയതിൽ അത്ഭുതമില്ല. അപ്പൊ മുആവിയ റളിയല്ലാഹു അബൂ സുഫിയാൻ റളിയല്ലാഹു അഞ്ച് നേരം റളിയല്ലാഹു വെച്ച് അടക്കാൻ പോലെ അതിന് നമ്മളെ കിട്ടില്ല. നമ്മളെ കിട്ടില്ല വെച്ചാൽ എന്നെ കൂടുതൽ കിട്ടില്ല. നമ്മളെന്തേ പറയുള്ളൂ അലി റളിയല്ലാഹു ശരിയാ സംബന്ധിച്ചു. എന്താ ഖുർആൻ പറഞ്ഞിട്ടുണ്ടേ വെറുതെ പറയില്ല അലി റളിയല്ലാഹു والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. الله أكبر. والسابقون الأولون من المهاجرين والأنصار മുഹാജിറുകളിലും അൻസാറുകളിലും ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് ഈ വെട്ടുകെട്ടുന്ന കണ്ടപ്പോ മുസ്ലിമായ മുആവിയയും അബൂ സുഫിയാനല്ല അതിന്റെ മുമ്പ് തന്നെ ഇസ്ലാമിലേക്ക് ആദ്യം വന്ന ആളാണ്. മുഖത്തേന് ചെന്നപ്പോ ഗത്യന്തരല്ല മുസ്ലിമായ മുആവിയ അരി അങ്ങനല്ല. ആദ്യമാദ്യമായിട്ട് ഇസ്ലാമിലേക്ക് ആകർഷിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു വന്ന ആൾക്കാർ മുമ്പന്മാർ സാബിഖൂന ലവ്വലൂന മിനൽ മുഹാജിറീന വൽ അൻസാർ മുഹാജിറുകളായ അവർ വല്ലദീനത്തബഉഹും അൻസാറുകളും വല്ലദീനത്തബഉഹും ബിഹ്സാൻ അതേ രൂപത്തിൽ നല്ല നിലക്ക് അവരോട് പിന്തുടർന്നു പോന്ന ആൾക്കാർ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പരോപകാരപ്രദമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, സേവനം ചെയ്യുക, എന്നിട്ട് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുക, ഈ പറയുന്നവരുടെ പാത പിമ്പറ്റിപ്പോരാ. അങ്ങനത്തെ ആൾക്കാർ റളിയല്ലാഹു അൻഹു അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറദു അൻഹു അവർക്ക് അല്ലാഹുവിന്റെ പ്രതിഫലത്തിൽ അവർക്കും സംതൃപ്തി ഉണ്ട് എന്ന് പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ആരെ പെടുള്ളൂ? അരിയെ പെടുള്ളൂ, മുഅദിയെ പെടൂല, അബൂ ഹുറൈറയും പെടൂല. അപ്പൊ വസാബിഖൂന ലവ്വലൂന മിനൽ മുഹാജിറീന വൽ അൻസാർ എന്നവരുടെ താബിഈങ്ങളും താബിഈ താബിഈങ്ങളും എന്ന് പറയുന്ന ആൾക്കാരിൽ നമ്മൾ കൊടുവില്ല. അപ്പൊ നോട്ടം നമ്മളിവിടെ ഇതിനപ്പെട്ടത് മുആവിയ അബൂ ഹുറൈറ നടപ്പിലാക്കിയ മക്ക മദീനയിലെ ഇസ്ലാം അല്ലേ നമ്മളുടെ തബിയത്ത്? നമ്മൾ പിമ്പറ്റി പോരുന്നത് അതിനല്ലേ? മുആവിയ അലി നബി താലിബ് പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാം മതം നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? അവരുടെ കിതാബ് കിട്ടുന്നുണ്ടോ? അവരുടെ കിതാബ് പഠിക്കണമെന്നുണ്ടോ? ഇവിടുത്തെ ഇന്ത്യൻ ശരീഅത്ത് നിയമത്തിൽ എഴുതി വെച്ചിരിക്കണം അലി നബി താലിബിന്റെ ആൾക്കാർക്ക് മൂന്നേര നമസ്കാരമുള്ളൂ. സുന്നിയാക്കൾ എന്ന് പറയുന്ന മുആവിയന്റെ ആൾക്കാരൊന്നും അവർ പറയില്ല. സുന്നിയാക്കൾ എന്ന് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ മുആവിയന്റെ ആൾക്കാർ, അവർക്ക് അഞ്ചു നേര നമസ്കാരം. അലിന്റെ ആൾക്കാർക്കൊക്കെ മൂന്നേരമുള്ളൂ ഇന്ത്യൻ ശരീഅത്ത് നിയമത്തിൽ എഴുതി വെച്ചിട്ട് അതുപോലും ഇവിടുത്തെ ജഡ്ജിമാർ വരെ തല്ലി. ശരിയത്ത് നിയമത്തിൽ അങ്ങനെയുണ്ട്, ശിയാക്കൾക്ക് മൂന്നുണ്ട്, അവരുടെ ജൂതന്മാരല്ലേ അവരുടെ വർത്തമാനത്തിനാ പറയുന്നത്. അങ്ങനെ ഒരു വ്യത്യാസം ശരീഅത്ത് നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ പഠിച്ചവർക്കും കൂടി അത് ഓർമ്മയില്ല. കാരണം അത്ര വർഷയായിട്ട് തല്ലിയിരിക്കണേ തള്ളാൻ പറ്റൂല. മൂന്ന് നേരം എന്ന് പറയുന്നത് കുറുകാലിയുള്ളതാ, അഞ്ചു നേരം എന്ന് പറയുന്നത് അബൂഹുറൈറ പഠിപ്പിച്ചതാണ്. എങ്ങനെ പഠിപ്പിച്ചു? നുണ പറഞ്ഞു പഠിപ്പിച്ചതാണ്. അഞ്ചു നേരം എന്നുള്ളത് അള്ള പറഞ്ഞ നീതി ചെയ്തിട്ടില്ല. ഈ അബൂ ഹുറൈർ തന്നെ ഒരിക്കൽ പറഞ്ഞേ, ഒരിക്കൽ പറഞ്ഞു ബുഹാരിയിൽ, ബുഹാരിയിൽ തന്നെ എഴുതി വെച്ചതാ. എന്താ പറഞ്ഞെന്നറിയോ? മൂന്ന് നേരമല്ലാതെ സജ്ജതു വഖാരി, നിങ്ങൾ ചൊവ്വായ മാർഗത്തിൽ കൂടി ശരിക്കും സത്യത്തോട് അടുത്തു നിന്നുകൊണ്ട് പെരുമാറിക്കൊള്ളി. നിങ്ങൾ രാവിലെയും വൈകുന്നേരം രാത്രിയിലുള്ള നിസ്കാരമില്ലാതെ അതിന് കൂടുതൽ ചെയ്തു പോയാൽ പരാജയത്തിന് വഴിയായിത്തീരും. നമസ്കാരത്തിൽ ഇല്ലാവനപ്പോ മതപരമായ വിഷയങ്ങളിൽ കർമാനുഷ്ഠാനങ്ങളിലൊക്കെ ആരെങ്കിലും കാഠിന്യം കാണിച്ചാൽ പരാജയപ്പെടും. അതുകൊണ്ട് മൂന്ന് നേരമല്ലാതെ നമസ്കരിക്കാൻ പോണ്ട, അതിനപ്പുറം പോയാൽ നിങ്ങൾ കഷ്ടപ്പെടും പരാജയപ്പെടും എന്ന് നബി പറഞ്ഞിരിക്കണേന്ന് അബൂ ഹുറൈറ പറഞ്ഞത് ബുഖാരിയിലതാ. അയാളപ്പോ അത് പറഞ്ഞിട്ടാ നമുക്ക് അത്ഭുതം തോന്നും. അപ്പൊ ഇയാളിപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? മൂന്ന് നേരമല്ലാതെ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അബൂ ഹുറൈറ തന്നെ. അവിടെ നിന്ന് 30 കൊല്ലം കഴിഞ്ഞ് പറഞ്ഞു അഞ്ചു നേരം നമസ്കരിക്കാൻ നമസ്കാരം ഫർളാക്കിക്കണം ഏഴാനാകാശത്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞത് അബൂ ഹുറൈറ തന്നെ. ആദ്യം പറഞ്ഞപ്പോ ഏഴാനാകാശത്ത് വെച്ചിട്ട് അഞ്ചു നേരം ഫർളാക്കി എന്ന് പറയാൻ കഴിയുന്ന മുമ്പ് വിചാരിച്ചിരിക്കാം. പിന്നീടാണ് ഏഴാനാകാശത്ത് വെച്ചിട്ട് അഞ്ചു നേരം ഉണ്ടാക്കി എന്നുള്ള ഇസ്രായേലിന്റെ കഥക്ക് ഉണ്ടാക്കാന്ന് പിന്നീട് ആ മുമ്പർക്ക് മനസ്സിലായത്. അന്ന് പറഞ്ഞു അഞ്ചു നേരം ഉണ്ടാക്കിയെന്നോട്. ആദ്യം പറഞ്ഞു മൂന്ന് നേരമേ ഉള്ളൂ, മൂന്ന് നേരത്തിൽ അപ്പുറം നിസ്കരിച്ചാൽ ബുദ്ധിമുട്ടാവും കഷ്ടപ്പാടാവും എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹജീദ് പറഞ്ഞത് ബുഖാരിയിൽ പോലും എഴുതി വെച്ചിരിക്കണം. അപ്പോ ഇയാള് നമ്മെ പഠിപ്പിച്ചത് നമസ്കാരം മൂന്ന് അഞ്ച് എന്നുള്ള വിഷയത്തിൽ അഞ്ചിന് വേണ്ടി ഇയാള് കെട്ടിയുണ്ടാക്കിയ എല്ലാ ഹജീസുകളും നുണകളാണ്. മിഹ്റാജിന്റെ ഹജീസ് എന്ന് പറഞ്ഞ ശുദ്ധ നുണ, ആദ്യം മുതൽ അവസാന നുണയാണ്. ഇവിടെ അതിന് അബദ്ധം പറ്റി. മിഹ്റാജിന്റെ ഹജീസ് ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയും? മിഹ്റാജിന്റെ ഹജീസ് ഉണ്ടാക്കിയത് അഞ്ചു നേരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. 16 പ്രാവശ്യം നബിനെ അങ്ങോട്ടു ഇതിനെ അല്ല ജിബ്രീലിനെ 16 പ്രാവശ്യം നബിനെത്തേക്ക് ജിബ്രീലിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ച അള്ളാക്ക് 16 പ്രാവശ്യം മൂന്ന് നേരം എന്നല്ലാതെ അഞ്ചു നേരം എന്ന് പറയാൻ ഓർമ്മ ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. ഓർമ്മ ഉണ്ടായില്ല. ഉറങ്ങി ഇറക്കണമെന്നൊക്കെ അർപ്പം ചെയ്തു. ഖുർആനിലൊന്നും പറയാം, 16 വട്ടം ഇതിരിൽ അയച്ചിട്ടും 5 നേരം എന്ന് പറയാൻ ഓർമ്മ ഉണ്ടായ. പിന്നെ 17-ാമത്തെ പ്രാവശ്യം ഓർമ്മയപ്പോ നബിനെയും കൂട്ടിയിട്ട് ജിബ്രീലിനോട് അങ്ങടിയല്ല പറയും, ഏണ്ടേ 7-ാം ആകാശത്തേക്ക് അങ്ങടിയല്ല പറയും. അവിടുന്ന് ശരിയാക്കാന്ന് വിചാരിച്ചിട്ട്, 5-ാം ആകാശത്തിന്റെ കാര്യം ശരിയാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വിളിച്ച് അവിടെ നിന്ന് ആദ്യം തന്നെ പറഞ്ഞെന്താന്നല്ലോ, അല്ല ഫുർഗതി സ്വരവാത്തു ഹംസിന സ്വരാത്ത എന്നാണ്, നമസ്കാരം 5 നേരമായിട്ട് ഫറളാക്കിയതാണ്. ഫറളാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ യാതൊരു ഭേദഗതിയും വരാൻ പാടില്ല എന്ന് അതിന്റെ അർത്ഥം. പക്ഷേ 5 നേരം ഫറളാക്കിയിട്ട് അവിടുന്ന് 6-ാം ആകാശത്തെത്തിയപ്പോ മൂസാനബി ചോദിച്ചു, എന്താണ് ഇപ്പോ നിസ്കാരം ഫറളാക്കി എത്രയെന്ന് വെച്ചപ്പോ 50 നിസ്കാരം 50 നേരം കേട്ടോ, വിചാരിക്കണ്ട, വിശേഷം ശ്രദ്ധിക്കണം. 5 നേരെന്നും 50 നേരെന്നും പറയാനാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ പറയാൻ വിട്ടുപോയി എന്നാ പറയണത്. 50 നേരെന്ന് പറയാൻ വിട്ടുപോയി, 50 നിസ്കാരന്നേ പറഞ്ഞുള്ളൂ. 50 നിസ്കാരം നടക്കൂലെന്ന് മൂസാ നബി പറഞ്ഞപ്പോ കുറച്ചുതരം പറഞ്ഞു, പോയിട്ട് കുറച്ച് 45 ആക്കി, പിന്നെയും കുറച്ചുതരം പറഞ്ഞു. അങ്ങനെ 9 പ്രാവശ്യം ഇത് നടക്കൂല എന്നിട്ട് നബിനെ കയറ്റിറക്കിയിട്ട് 45 കുറച്ച്, പിന്നെ ബാക്കി 5 ഉള്ളു. 5 വെച്ച് വന്നപ്പോ മൂസാ നബി അപ്പഴും പറഞ്ഞു, ഇതും ശരിയാവും കേട്ടോ, ഈ 5 നേരം നിലനിർത്താൻ വലിയ ബുദ്ധിമുട്ട് പിടിച്ച ഏർപ്പാട് തന്നെയാണ്, ശരിയാവൂല എന്ന് പറഞ്ഞപ്പോ അപ്പൊ നബി പറഞ്ഞു, ഇനിക്ക് പോകാൻ വയ്യ, 49 വട്ടാണ് നിങ്ങളെ ഇവിടെ തട്ടിനുള്ളില്ല, 7-ാം ആകാശത്തേക്കായി പോണത് 9 വട്ടം. പക്ഷെ ഖുർആൻ പറഞ്ഞിരിക്കണെന്താ, 1-ാം ആകാശത്തേക്ക് പോലും നബിക്ക് പോവാൻ പാടില്ല എന്നാ ഖുർആൻ പറഞ്ഞിരിക്കണ. 3 സ്ഥലത്ത് വെളിവാക്കിയിരിക്കണം, 1-ാം ആകാശത്ത് പോലും കയറാനുള്ള അർഹത നിരക്കില്ല എന്ന് പറഞ്ഞില്ല. ആകാശത്ത് പോയിട്ട് കയറിയിട്ട് പ്രമാണമായിട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോ അതിന് മറുപടി എന്താ, എടോ ഞാനൊരു മനുഷ്യനാണ്, എന്നോട് അസംബന്ധമൊന്നും പറയില്ലേ, എനിക്ക് ആകാശത്ത് പറക്കണ പണിയല്ല എന്ന് പറഞ്ഞേക്കുന്ന അന്ന് ഈ സൂറത്തുൽ ഇസ്രായിൽ തന്നെ നബിയോട് പറഞ്ഞത്. അങ്ങനത്തെ നബി 1-ാം ആകാശത്ത് കയറിയാ പോരാ, 7-ാം ആകാശത്ത് കൊണ്ട് അവിടെ വരെ കയറ്റിയിട്ട് പിന്നെ 9 വട്ടം കയറ്റിയതാണ്. നോണാടെ കടുപ്പം നോക്കാം, 1-ാം ആകാശത്ത് പോലും കയറാൻ പറ്റാത്ത ആള് 7-ാം ആകാശത്ത് 9 വട്ടം കയറിയതാ പ്രതീക്ഷിക്കുന്നത്. എന്തിനാവട്ടെ, ഇനി 10-ാമത്തെ വട്ടം കയറാൻ അപ്പൊ മൂസാ നബി പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, ഇനി കയറാൻ പറ്റാന്ന് പറഞ്ഞു. ആര് ജഡ്ജ തോന്നണേ, 9 വട്ടം 45 കുറച്ച്, ഇനി ആകെ 5 അല്ലുള്ളൂ, അതും കൂടി കുറക്കാൻ പറയാൻ അതാൻ്റെ അടുത്ത് ഉപകാരം ലജ്ജ തോന്നുന്നു പറഞ്ഞപ്പോ അപ്പൊ ഒരു വിളിയാളം കേട്ടു. അവിടെയാണ് വിളിയാളം വരണത്, അപ്പോഴാണ് ഒരു വിളിയാളം കേട്ടത്. എന്തെന്ന്, മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, വാക്ക് മാറ്റിനെ പണിക്കൊട്ട് ഇങ്ങോട്ട് ഇനി വരണ്ട, അത് നടക്കൂല. 9 വട്ടം വാക്ക് മാറ്റി, 9 വട്ടം വാക്ക് മാറ്റി എഴുതി വെച്ചതിന്റെ ചോട്ടിൽ എഴുതിയിരിക്കുക, വാക്ക് മാറ്റുന്ന പണിയൊന്നും വെച്ചിട്ട് നടക്കൂല, അതുകൊണ്ട് ഇങ്ങനെ മടങ്ങി വരണ്ട. അപ്പൊ 9 വട്ടം ചെയ്തതോ ആരാ ചോദിക്കാൻ, ചോദിക്കാനാവില്ല. അബൂഹുറൈറയും അത് പറയുമ്പോ ഇത് ചോദിക്കാൻ ഒരു നാവുണ്ട്, അവിടെ നാവുണ്ടെങ്കിൽ ചോദിക്കാൻ പാടുണ്ടോ, ചോദിച്ചാൽ വിടൂ, വിടൂല. ഇങ്ങനത്തെ നുണ പറയും, ഏതെങ്കിലും ആവട്ടെ സംഗീത അപകടത്തിലായി. 5 നേരെന്ന് പറയാൻ അള്ളാഹ്ക്ക് ഓർമ്മ ഉണ്ടായില്ല, നബിക്ക് ചോദിക്കാൻ ഓർമ്മ ഉണ്ടായില്ല, മൂസാ നബിക്ക് ബുദ്ധിച്ചിരിക്കാനും ഓർമ്മ ഉണ്ടായില്ല. മൂസാ നബി വേറൊരു വാക്ക് പറയേണ്ടത്, 5 നേരെന്ന് പറഞ്ഞാൽ, അല്ല 5 നിസ്കാരം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടായില്ലല്ലോ, 5 നേരെന്നുള്ളത് കിട്ടേണ്ട നീലൻ ഇവിടെ കാര്യമുള്ളൂ. അതുകൊണ്ട് ഈ 5 നിസ്കാരം എത്ര നേരായിട്ടാണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹോട് ചോദിച്ചു നോക്കുന്നു ഒരിക്കലെങ്കിലും പറയാൻ മൂസാ നബിക്ക് ഓർമ്മ ഉണ്ടായില്ല. മുമ്പ് വലിയ ഇവിടെ നബിവിനെ പൊട്ടല, നബിക്ക് ചെയ്യ, അള്ളാഹ്ക്ക് വിവരണ്ടല്ലോ. അള്ളാഹ്ക്ക് തോന്നിയോ ഈ 9 വട്ടം ചെന്നപ്പോഴും 5 നിസ്കാരം പറഞ്ഞാൽ പോരാ, 5 നേരം പറയണമെന്ന് അള്ളാഹ്ക്ക് തോന്നിയോ? തോന്നിയില്ലാതെ പറയണത് സുഖത്തിനുമായിട്ട് നബിക്ക് അള്ളാഹ്ക്ക് ഓർമ്മ ഉണ്ടായില്ല. അങ്ങനെ നബിയോട് പോകുന്നതിന് ശേഷം പിന്നെ ജിബ്രീലിനെ മടക്കി വിളിച്ചു, 6-ാം ആകാശത്തിൽ നബി വിട്ടതിന് ശേഷം ജിബ്രീലിനെ മടക്കി വിളിച്ചു. ഒരബദ്ധം എന്നൊന്നും പറയില്ലല്ലോ, അവർ എഴുതൂലല്ലോ, ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതിൽ 50 നിസ്കാരം 5 ആക്കിയിട്ടുള്ളൂ, അത് 5 നേരം എന്ന് പറഞ്ഞു കൊടുക്കണം പറയും, അത് ശരിയായിട്ട് നമ്മൾ പറയാൻ പറ്റിയിരുന്നത്. അതുകൊണ്ട് ഉടനെ പോകണം എന്ന് പറഞ്ഞു, ആ ജിബ്രീലിനോട് എന്നാ പോണം, അമ്മനോട് എത്തുമ്പോഴേക്ക് നിസ്കാരത്തിന്റെ സമയം കാണിക്കാൻ നീ അവിടെ തന്നെ മുമ്പത്തെ മതി, അപ്പൊ വാക്കാട്ടിയെന്ന് തോന്നിച്ച് മതി. ഇപ്പൊ മുമ്പ് അവിടെ ഇവിടുന്ന് 5 നേരം പഠിപ്പിക്കാൻ കഴിയാട്ടാണ് ആകാശത്ത് കൊണ്ടായിരുന്നത്, ആകാശത്ത് നിന്ന് 5 നേരം പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല, ഇപ്പൊ ഭൂമിയിലേക്ക് വന്നിട്ട് തന്നെ ഇപ്പൊ ഇനി 5 നേരം പഠിപ്പിക്കണത്. അങ്ങനെ ഭൂമി ഏതാണ്, നബി സുബഹിന്റെ മുമ്പ് ആ പാലരക്ക് എന്നെ ഇവിടെ തിരിച്ചെത്തി. സുബഹിന്റെ സമയം 5 നിമിഷമുണ്ടല്ലോ, സുബഹിയല്ല ആദ്യത്തത്, നോക്കുമ്പോ നിശ്ചയിച്ച എപ്പോഴാ കിരിക്കാൻ പറഞ്ഞു, നിശ്ചയം പറഞ്ഞിട്ടില്ല, ഒത്തിരുന്ന് ഏതാണ്ട് ഇങ്ങനെ ഉച്ച ആവുന്നവരെ ഇരുന്നപ്പോ കണ്ടിരിക്കണേ, ആടി കഴിഞ്ഞിട്ട് ജിബിലെങ്ങനെ വരണേ, സുബിക്കെത്തിര നോക്കണോ, ഇതൊക്കെ കിതാബിൽ എഴുതി വെക്കുന്നതാ, ഇത് വെറുതെ പറയല, സുബിക്ക് ജിബിലെത്തിര, ജിബിലെത്തിയത് നോർക്ക, അപ്പൊ ആടി കഴിഞ്ഞ അയിന്ന് എടുത്താട്ടോ, ആടി കഴിഞ്ഞവർ എഴുതൂല, അപ്പൊ ആടി കഴിഞ്ഞ കാരണല്ലേ ഈ ഉച്ചക്കായത്, അപ്പൊ ജിബിയിൽ ഉച്ചക്ക് വന്നിട്ട് നമ്മൾ നോക്കാം. ഓ വേഗം നോക്കണോ വിളിച്ച് അങ്ങനെ ജിബിയിൽ അവിടെ ഇമാമും, നബി പിന്നീട് ഇമാമും, മറ്റൊരൊക്കെ മുഹമ്മദ് ഇങ്ങനെ 2 ഇമാമും
ഹോമമോ കൂടിയിട്ട് അങ്ങനെ നിസ്കാരം തുടങ്ങി. നിസ്കാരമാണ് തുടങ്ങിയിട്ട് പറഞ്ഞു ദുഹറിന്റെ സമയം പറഞ്ഞാൽ ഉച്ച തിരിഞ്ഞ അപ്പൊ തന്നെ, അപ്പൊ ദുഹർ പിറ്റേ ദിവസം അതിന്റെ അപ്പുറത്ത് അസ്രഫിന്റെ ആദ്യത്ത് ഒരു സാധനത്തിന്റെ നിഴൽ അതിന്റെ അത്ര ആയാൽ അപ്പൊ, രണ്ടാമത്തെ സമയം പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ നിഴൽ അതിന്റെ രണ്ടത്ര ആയാൽ അപ്പൊ. ഇങ്ങനെ രണ്ട് ദിവസം നിന്നിട്ട് നിസ്കാരത്തിന്റെ സമയമാണ് പഠിപ്പിച്ചു കൊടുത്തത്. എന്നിട്ട് ഇവരിലാണ് പോയി. അപ്പോ ഇവിടെ ഒരു ലാപ്സ് ആയിക്കൂട്ടുണ്ട്, നമ്മുടെ സബ്സിഡി ലാപ്സ് ആകുമെന്നൊക്കെ ഗവൺമെന്റ് ചിലപ്പോ ഓരോ പദ്ധതിന്റെ സബ്സിഡി ഗവൺമെന്റിന്റെ പോരായ്മ കൊണ്ട് ലാപ്സായി പോകുക എന്ന് പറഞ്ഞ മാതിരി, ഇവിടെ നെബിന്റെ പോരായ്മ കൊണ്ട് അല്ലെങ്കിൽ അള്ളാന്റെ ശ്രദ്ധ കുറവുകൊണ്ട് ഒരു സുബഹി ലാപ്സായി പോയിട്ടുണ്ട് അല്ലേ. ഈ മിഹ്റാജിന്റെ രാത്രി ലഞ്ച് നിസ്കാരം നിർബന്ധാക്കി പോകുന്ന അള്ളാഹു, നിർബന്ധാക്കി അയച്ച അള്ളാഹു അന്നത്തെ സുബഹിന്റെ കാര്യം വിട്ടു പോവാതിരിക്കാൻ നടപടിയെടുത്തോ? നബിയെ പഠിപ്പിച്ചോ? ജിബിയിലെത്തിയോ? ഇല്ല. എന്തുകൊണ്ട് അന്നത്തെ സുബഹി നഷ്ടപ്പെടുത്തിയതിന് കാരണം പറയണം. ആഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ മുഴുവൻ കാരണം പറയണം. അഞ്ചു നേരത്തിന് വേണ്ടി കള്ള ഹജീസ് ഉണ്ടാക്കുമ്പോഴേ തല വേണം. അഞ്ചു നേരം എന്ന് ഒരൊറ്റ കിതാബിൽ എഴുതിയില്ല, ഒരൊറ്റ കിതാബിലും അഞ്ചു നേരം എഴുതില്ല. അവിടെ വന്ന അബദ്ധാപ്പത് അഞ്ച് നിസ്കാരം പറഞ്ഞോളൂ. അപ്പൊ നിസ്കാരം അഞ്ചില്ല, അഞ്ചു നേരവുമില്ല, മൂന്ന് നേരത്ത് മൂന്ന് നിസ്കാരം ഉള്ളൂ എന്നാണ് ഉറപ്പിക്കാം. ഇഷ്ടം പോലെ തെളിവുകൾ എഴുതി വെച്ചിരിക്കണം, അതെടുത്ത് വായിക്കാം പഠിക്കാം. അപ്പൊ എത്ര നിസ്കരിക്കേണ്ടത്? ഈ രണ്ടരക്കാത്ത്, രാവിലെ രണ്ടരക്കാത്ത്, വൈകുന്നേരം രണ്ടരക്കാത്ത്, രാത്രി രണ്ടരക്കാത്ത്. ഇതൊക്കെ സുന്നത്തുൽ ജമാഅത്തിനെ സമ്മതിക്കുന്ന ബുഖാരി മുസ്ലിമിന്റെ ഹദീസുകളിൽ തന്നെ തെളിഞ്ഞു കിടക്കുന്നതാണ്. നബി രണ്ടരക്ക നിസ്കരിച്ചിരുന്നുള്ളൂ, പിന്നെ നാലര കഴിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. അത് പിന്നീട് പറഞ്ഞിട്ടുണ്ടാക്കിയില്ല, അത് പിന്നീട് പറഞ്ഞിട്ടുണ്ടായതാണ്. അത് നമ്മൾക്ക് കാര്യമല്ല. ചോദ്യം തന്നെ വേറെ നടത്തിപ്പിനെ സംബന്ധിച്ച് നമ്മുടെ സെമിനാർ എന്നുള്ള നിലയ്ക്ക് വിപുലമായ പ്രചരണം, വിപുലമായ പ്രവർത്തനം ഒക്കെ നടത്തേണ്ടി വന്നു. അതിനൊക്കെ ധാരാളം കമ്മിറ്റിക്കാര്യമായിട്ട് വഹിക്കേണ്ടി. പക്ഷെ എന്നിരുന്നാലും ഈ വക വിഷയത്തിൽ താല്പര്യം ഇനിയും നടത്തും, ഇനിയും നടത്തും. ഇപ്പോ കുറെ ആൾക്കാരെ കത്തിയിട്ടാണ്, ഡോക്ടർ ഉസ്മാന്റെ, കെ പി മുഹമ്മദ് മൊലി സെക്രട്ടറി, നിധുവത്തിന്റെ സെക്രട്ടറി, ജാമിയ നദിയ പ്രിൻസിപ്പാള്, എ പി അബ്ദുൽ ഖാർ മൊലി, അതുപോലെ ശാന്തപുര ഇസ്ലാമിയ കോളേജ് പ്രിൻസിപ്പാള്, ഇവിടുന്നൊക്കെ ഇനിയും കത്ത് കിട്ടാണ്ട്, എക്നോളജ്മെന്റ് കിട്ടിയിട്ടുള്ളൂ. അവരൊക്കെ ഇനി എപ്പോഴെങ്കിലും അതുപോലെ പിന്നെ ജമാഅത്തിന്റെ അമീർ തീരസാധ്യല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ തയ്യാറാണ് ഡോക്ടർ ആലുവ മൊഹീദ്ദീൻ. ഇവരൊക്കെ ആരെങ്കിലും ഈ സെമിനാറിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് കത്തയക്കാണെങ്കിൽ ഉടനെ സെമിനാറുണ്ടോ? യാതൊരു സംശയമില്ല. അള്ളാഹു നമ്മൾക്ക് ആരോക്കും ആയുസൊക്കെ തന്നെങ്കിൽ സെമിനാറോടും, ആര് വന്നാലും സെമിനാറോണം. ഈ അഞ്ച് എന്നുള്ളതിൽ തൗബ ചെയ്യിപ്പിക്കും, തൗബ ചെയ്യിപ്പിക്കും. അവിടെ എത്തിയിരിക്കുന്നത് കാര്യം നിന്നതിന് തുടങ്ങിയതല്ല, 25 കൊല്ലായിരിക്കണതിന് നടക്കാൻ തുടങ്ങിയിട്ട് ഇനി തൗബ ചെയ്യിപ്പിക്കൊണ്ടെത്തി. അവർ വരട്ടെ, അവർ അഞ്ച് എന്ന് പറഞ്ഞതിന് തൗബ ചെയ്യിപ്പിക്കും സദസ്സിൽ വെച്ച് അവരെ കൊണ്ട് നോണ പറഞ്ഞിട്ട് ഈ സമുദായത്തെ വഞ്ചിക്കും. ഇവിടെ ആര് പറഞ്ഞു ഇവിടെ അഞ്ചില്ല ഇതെന്ന് തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല. സാധ്യമാണെങ്കിൽ ഇങ്ങനെ പണ്ഡിത സദസ് വിളിച്ചുകൊണ്ടാൽ അവിടേക്ക് വരണം, വരണില്ല. ഇവിടെ 25 കൊല്ലായിട്ട് അനുഭവമായി പറഞ്ഞത്. അപ്പൊ ഏതായാലും പ്രവർത്തനം വളരെ വിപുലമാണ്, വളരെയധികം പ്രചരണങ്ങൾക്കും മറ്റൊക്കെ ധാരാളം ചെലവ് വേണമല്ലോ. ഈ ജിഹാദ് എന്ന് പറഞ്ഞ പുറത്ത് ഉള്ളതുകൊണ്ട് നടക്കൂല, എനിക്കൊന്നുമല്ല കേട്ടോ, ഇതിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. എനിക്കും ചെലവ് വരുന്നുണ്ട്. ഞാൻ ആഴ്ചക്കാഴ്ചക്ക് 500 രൂപയുടെ നോട്ടീസ് ഇറക്കേണ്ടത്. അങ്ങനെ ഈ ചൂടാവണത് ആഴ്ചക്കാഴ്ചക്ക് 500 രൂപയുടെ നോട്ടീസാണ് മാറ്റുകാർ ഇറക്കിവിടുന്നുണ്ട്. അതൊന്നും ഇപ്പൊ പൈസ നോക്കിയിട്ട് ബുക്ക് ധാരാളം സൗജന്യം കൊടുക്കേണ്ടത്, സൗജന്യം കൊടുക്കേണ്ടത്. അതന്നെ അവരെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് അതിനൊക്കെ പണം ജൂതന്മാരെ പണാണെന്നാ, ജൂതന്മാരെ പൊയ്ക്കാൻ വേണ്ടി, ജൂതന്മാരെ കണ്ണത്തരം പൊളിക്കാൻ വേണ്ടി ജൂതന്മാരെ പണം തരണമെന്ന് പറഞ്ഞാൽ ബദറിൽ ഒട്ടകം പോരാഞ്ച അവസാനം അബൂജാഹിര നബിക്ക് രണ്ടോ ഒട്ടകം കൊടുത്തെന്ന് പറയും പോലെ. ബദറിലെ അബൂജാഹിലിനെ കൊല്ലാൻ പോയ ബദർ യുദ്ധത്തിൽ ഒട്ടകം പോരാതെ വന്നപ്പോ പിന്നെ അബൂജാഹിൽ തന്നെ രണ്ടു ഒട്ടകം വേഗം കൊടുത്തയച്ചു, രണ്ട് കുതിര കൊടുത്തയച്ചു എന്നാണ് മതിലിന്റെ വർത്താനം. ജൂതന്മാരുടെ സകല കള്ളത്തിന് നമ്മൾ വിളിക്കാം, അതിന് ഭരണന്മാരാണ് തരാൻ. ഭ്രാന്തന്മാര് ഭ്രാന്തല്ലാത്ത വർത്താനം പറയാം ഇല്ലേ? ഇതൊക്കെ പറയാൻ പാടുണ്ടോ? മനുഷ്യ പുത്രനല്ലേ പറയാൻ പാടുള്ളൂ? ഏതെങ്കിലും ആവട്ടെ, വേണ്ടത്ര ശരിക്കും ത്യാഗം ശരീരം കൊണ്ടും പിന്നെ അതുപോലെ ധനം കൊണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിലൊക്കെ സഹകരിക്കാൻ തയ്യാറുള്ള ആൾക്കാർ വന്നവരിൽ ഉണ്ടെങ്കിൽ അവർ ഇതിന്റെ പ്രവർത്തന ഫണ്ടിലേക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് നന്നായിരിക്കും. ഫണ്ടിലേക്ക് കാര്യമായിട്ട് ഉദ്ദേശമാരൊന്നും കലക്ഷൻ നടത്താൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ള വിവരം അറിയിച്ചതാണ്. അപ്പൊ അത് അങ്ങനെ ഈ ഇത്തരം കാര്യങ്ങൾ സത്യാന്വേഷണം നടത്തണം, സെമിനാർ നടത്തണം, ഇനിയും പ്രവർത്തനം നടക്കണം എന്നൊക്കെ ഉദ്ദേശമുള്ള ആൾക്കാർ സഹകരിക്കാൻ ഞങ്ങളുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തലും കൂടിയായല്ലോ. അങ്ങനത്തെ അതിന് സന്നദ്ധതയുള്ളവർ ഇല്ലെങ്കിലും ആരോട് യാചിക്കാൻ അവരും തയ്യാറില്ല, ഞാനും തയ്യാറില്ല. അതിന് സന്നദ്ധതയുള്ളവർ ഇല്ലെങ്കിലും ആരോട് യാചിക്കാൻ അവരും തയ്യാറില്ല, ഞാനും തയ്യാറില്ല. സ്വത്ത് വിറ്റിട്ടെങ്കിലും, ഈ ഇരിപ്പിടം വിറ്റിട്ടെങ്കിലും ഈ പുരോഹിതന്മാരുടെ കള്ളത്തരം അടിച്ചു തകർക്കും, സംശയമില്ല. ഇവർ ഈ സമുദായത്തെ വഞ്ചിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലം തന്നെ, കുറച്ചു കാലം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു പേരക്കുട്ടികൾക്ക് അവകാശം കൊടുക്കാൻ വേണ്ടിയിട്ട് 25 കൊല്ലായി അതിനവരെ പിന്നാലെ നടക്കാൻ തുടങ്ങി.
വേണ്ടിയിട്ട് പേരക്കുട്ടികൾക്ക് അനാഥകൾക്ക് അവകാശം കൊടുക്കണമെന്ന് അല്ല എത്രവട്ടം പറഞ്ഞിരിക്കണം? ഏഴ് പ്രാവശ്യം അനാഥകളുടെ അവകാശം എടുത്ത് പറഞ്ഞു. അനന്തരാവകാശത്തിന്റെ നിയമം പറയുന്നതിന് തുടക്കത്തിൽ പറഞ്ഞു അനാഥകളുടെ അവകാശം പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം, കൊടുക്കന്നെ വേണം. അത് കൊടുക്കാതിരുന്നാൽ ഈ വയറ്റിലാക്കിയ മാതിരികളൊക്കെ പറഞ്ഞിട്ട് ആരംഭിച്ചിട്ട് അനാഥകൾക്ക് അവകാശം കൊടുക്കണമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച അങ്ങനത്തെ അനാഥകളുടെ കൂട്ടത്തിൽ ഇവർ എന്താ പറയണമെന്ന് അറിയോ? ബാപ്പ മരിച്ചാൽ ആ അനാഥകൾക്ക് കൊടുക്കാം, ഉപ്പ മരിച്ച അനാഥകൾക്ക് അവകാശം കൊടുക്കാം. ഉപ്പിയും വല്യപ്പിയും മരിച്ചു, ഉമ്മിയും വല്യമ്മയും മരിച്ചു, കൊടുക്കൂല. എന്താ പാടെ? ഉപ്പ മാത്രം മരിച്ച അനാഥയാണ് ഞങ്ങൾ കൊടുത്തോളാം. ഉപ്പിയും മരിച്ചു പിന്നെ വല്യപ്പിയും മരിച്ചു, ഉമ്മിയും മരിച്ചു പിന്നെ വല്യമ്മയും മരിച്ചു, ഇങ്ങനെ ഇരട്ട അനാഥകളായിട്ട് മാറിയാൽ ഒരൊറ്റ പൈസ കൊടുക്കൂല. ഇതാണ് ഇവർ ഖുർആൻ വ്യാഖ്യാനിച്ചത്. എന്നിട്ടോ ശരി, ഉപ്പാന്റെ പുറമെ വല്യപ്പി മരിച്ച കാരണം തീരെ ഒന്നുമില്ല, ആയിക്കോട്ടെ, നമ്മളെ കൂടി പുറത്തിറങ്ങി, നമ്മളെ ഉപ്പാന്റെ മക്കളാണ്, ഒരു കുടുംബത്തിലുള്ളവരാണ്, നമ്മളൊക്കെ പുറത്തിറങ്ങി എത്തിഹാനക്കാരെ നമ്മളെ കൊണ്ടുപോയി പഠിപ്പിച്ചുണ്ടാക്കിയിട്ട് നമ്മൾക്കൊക്കെ എന്തെങ്കിലും ഉണ്ടായി വന്നാൽ അന്ന് വല്യപ്പാക്കും വല്യമ്മാക്കും അങ്ങോട്ട് കൊടുക്കണം എന്ന് ഈ സ്വരിച്ചേട് പറയുന്നു. സ്വരിച്ചേട് തന്നെ പറയുള്ളൂ. ആ വാക്ക് മാറ്റില്ല. ഇങ്ങോട്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ആ കുട്ടികളിൽ അങ്ങോട്ട് വാങ്ങിക്കൊടുക്കേ? നടക്കൂല, അത് നടക്കൂല. തമ്മാടിത്തരം പറഞ്ഞതിന്റെ അതിർത്തി അനാഥകൾക്ക് അവകാശം കൊടുക്കാൻ പാടില്ല എങ്കിൽ കൊടുക്കണ്ട, പുസ്തകത്തിന്റെ കൊടുക്കുള്ളൂ. മതി, പുസ്തകത്തിന്റെ കൊടുത്താൽ മതി. അങ്ങോട്ട് ചോദിക്കാൻ പറ്റുന്നത് ഈ അനാഥകൾക്ക് വേറെ ആരെങ്കിലും വല്ല സ്വത്ത് ഉണ്ടാക്കി കൊടുത്താൽ അതിന് വല്യപ്പാക്കും വല്യമാക്കും ഉപ്പാടി ഉമ്മാടി ഓഹരി അങ്ങോട്ട് കൊടുക്കണമെന്ന് പറയുന്ന നാവ് പിടിക്കും അത് അനാഥികൾ അനാഥകൾ ഇവിടെയുള്ളവര്. അങ്ങോട്ട് കൊടുക്കുമ്പോ വസീയത്തും വേണ്ട, വിൽപ്പത്രവും വേണ്ട, സൗജന്യം വേണ്ട, ദാനം വേണ്ട, ഒന്നും വേണ്ട, അവകാശം അങ്ങോട്ട് കൊടുക്കണം. ഇങ്ങോട്ട് വരുമ്പോഴോ അത് ഉപ്പ ആദ്യം മരിച്ചില്ലേ, ഇവിടെ ഇവിടെ പിന്നെ മരിച്ചേ, ഇവിടെ ഉപ്പ മരിച്ചിട്ട് ഉപ്പാടെ അവകാശം വല്യപ്പാക്ക് വാങ്ങിക്കൊടുക്കുമ്പോ ഉപ്പ പിന്നെ മരിച്ചത് ആദ്യം മരിച്ചില്ലേ? അപ്പൊ അനാഥകളിൽ നിന്ന് അവകാശം ഇങ്ങോട്ട് വാങ്ങുകയും അവർക്ക് അങ്ങോട്ട് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ ഗുരുത്തക്കെട്ട പണി അബൂജായ അബൂജാഹിന് പോലും ഇത്ര വടക്കല്ല സത്യത. അബൂജാഹിൽ ഈ പേരെ കുട്ടികൾക്ക് കൊടുക്കണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവരൊക്കെ എനിക്ക് കിട്ടുന്ന അബൂജാഹിൽ പറഞ്ഞിട്ടില്ല, തെളിയിക്കാൻ കഴിയില്ല. ഇവര് പറഞ്ഞെന്നറിയോ? എന്റെ പേരെ കുട്ടി ഇവിടുത്തെ പുരോഹിതം പറഞ്ഞെന്താ? എന്റെ പേരെ കുട്ടിക്ക് ഞാൻ സ്വത്ത് കൊടുക്കൂല, ആ പേരെ കുട്ടിക്ക് വേറെ ആരെങ്കിലും സ്വത്ത് ഉണ്ടാക്കി കൊടുത്താൽ അതിൽ നിന്ന് എനിക്ക് ഓഹരി കിട്ടണമെന്ന് അവിടുത്തെ പുരോഹിതൻ പറയുന്നത്. ഇത് എവിടുന്ന് ഇവർ പറയുന്നതാണ്? ഇത് എന്തുകൊണ്ട് ഇവർ പറയുന്നു? ഈ ധിക്കാരം കെ പി മുഹമ്മദ് മൗലവി അൽമനാറിൽ എഴുതി. എന്താ എഴുതിയത്? തറവാട്ടിലുള്ളവർക്കെല്ലാം അവകാശം കൊടുക്കാൻ പാടില്ല എന്നുണ്ട്, തറവാട്ടിലുള്ളവർക്കല്ലാതെ അവകാശം കൊടുക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിന്റെ നിയമം. ഞാൻ ചോദിച്ചു, അതല്ല മൗലവി മുസ്ലിറൊന്നും വിളിച്ചിട്ടില്ല കേട്ടാ, വിളിക്കാനാവുണ്ട്, വിളിക്കേണ്ടി വരും. ഇപ്പൊ വിളിച്ചിട്ടില്ല. കെ പി മുഹമ്മദ് മൗലവി പറയണത് തറവാട്ടിൽപ്പെട്ട രക്തബന്ധുക്കൾക്കല്ലാതെ അവകാശം കൊടുക്കേണ്ടതില്ല എന്ന പറഞ്ഞു. ശരി, ഇത് എവിടെ പറഞ്ഞു? ഉമ്മാട് മകളുടെ കുട്ടികൾ രക്തബന്ധുക്കളല്ലേ, തറവാട്ടിൽപ്പെട്ടതല്ല. മകന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ തറവാട്ടിൽപ്പെട്ടതല്ല, രക്തബന്ധുക്കളാണ്. അപ്പൊ ഇയാള് രക്തബന്ധുക്കൾ എന്ന് അർത്ഥം പറയില്ല. അല്ല അക്രബീൻ അല്ല അക്രബീൻ എന്ന പദം 15 സ്ഥലത്ത് അൽമനാറിൽ എഴുതി, ഖുർആനിന്റെ പദം 15 സ്ഥലത്തും ഈ കെ പി മുഹമ്മദ് മൗലവി രക്തബന്ധു എന്ന് അർത്ഥം എഴുതിയില്ല. എഴുതിയില്ല, മുഴുവൻ ബന്ധുക്കളിൽ നിന്ന് എഴുതി, അല്ലെങ്കിൽ കുടുംബ ബന്ധു എന്ന് എഴുതി. കുടുംബം എന്ന് പറഞ്ഞാൽ മക്കളുടെ മക്കൾ പെടും, എന്റെ ബന്ധു എന്ന് പറഞ്ഞാലോ പെമ്മക്കളുടെ മക്കൾ പെടും. രക്തബന്ധു എന്ന് അർത്ഥം പറഞ്ഞാൽ പെമ്മക്കളുടെ മക്കൾക്ക് അവകാശം ഉണ്ടെന്ന് വരും. അതുകൊണ്ട് കുടുംബ ബന്ധുക്കൾക്ക് എന്നല്ലാതെ അയാൾ അർത്ഥം പറയില്ല. പെമ്മക്കളുടെ മക്കൾക്ക് അവകാശം ഉണ്ടെന്ന് സമ്മതിക്കൂല. ഏത് വാറോല കൊണ്ടാണ് പെമ്മക്കളുടെ മക്കൾക്ക് അവകാശമില്ലാന്ന് നിങ്ങൾ സ്ഥാപിക്കുന്നതെന്ന് മൂന്നട്ടം ചോദിച്ചു ബുർഹാൻ മാസികയിലൂടെ. മാസിക മുഴുവനുണ്ട്. കെ പിന്റെ ഓരോ ലേഖനത്തെയും നാഗശികാന്തം ഖണ്ഡിച്ചുകൊണ്ടുള്ള ലേഖനം നാല് ബുക്കുകളിൽ ഖുർആൻ നാല് ലക്കങ്ങളിൽ എഴുതിയത് മുഴുവനുണ്ട്. ആവശ്യമുള്ളവർക്ക് വായിക്കാം. കള്ളം പറഞ്ഞിട്ട് അനന്തരാവകാശം നേരാക്കാനുള്ള പൂജ കെ പിന്റെ ഈ ദുന്യാവിൽ നടക്കൂല കേട്ടോ. എന്റെ റൂഹിണ്ടെങ്കിൽ നടക്കൂല. കള്ളം പറഞ്ഞിട്ട് ഖുർആന്റെ അനന്തരാവകാശം പൊളിച്ച് അതായത് കള്ളത്തിന് നിലനിർത്താന്നുള്ള വ്യാമോഹം ആൾക്കുണ്ടെങ്കിൽ ഈ ദുന്യാവിൽ നടക്കൂല. നുണ പറഞ്ഞിട്ട് ഇസ്ലാം അത് അട്ടിമറിക്കും. പേരക്കുട്ടികളെന്ന് പറഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ പെടൂല. രക്തബന്ധുക്കളായാൽ അവർക്ക് അവകാശം കൊടുക്കണ്ട. തറവാട്ടിലുള്ളവർക്ക് അവകാശം കൊടുക്കുള്ളൂ എന്ന് ഖുർആനിലുണ്ട് എന്ന് നുണ പറഞ്ഞാൽ പെടൂല. ഉലുലർഹാമി ബാദുഹും മൗലാബി ബാദുഹും ഫീ കിതാബില്ലാഹി എന്ന് ഖുർആനിലുള്ളതാ. അനന്തരാവകാശത്തിന്റെ മുഖപുരായിട്ടെന്ന് പറഞ്ഞതാ. രക്തബന്ധമാണ് നോക്കേണ്ടത്, തറവാടല്ല രക്തബന്ധമാണ് നോക്കേണ്ടതെന്ന് പലവട്ടം ഖുർആൻ പഠിപ്പിച്ചു. ഇയാള് പറയണത് രക്തബന്ധം എന്നുള്ള അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പറ്റൂല, തറവാട് നോക്കിയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാ കെ പി മുഹമ്മദ് മൗലവി അച്ചടിച്ചിറക്കിയിരിക്കുന്നത്. അയാള് ആ വിഷയത്തിലാണ് എല്ലാ കപടത്തരും കള്ളത്തരും മുഴുവൻ അച്ചടിച്ച് ആയിരക്കെ 10,000 നോട്ടീസ് അടിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നുണ പറഞ്ഞിട്ട് സമുദായത്തെ വഞ്ചിക്കും. ആഹാ, നടക്കൂല അത്. നുണ പറഞ്ഞതിന് അതിർത്തി വേണം. ഖുർആന്റെ നുണ പറയാ, എന്നിട്ട് ആളെ വഞ്ചിക്കാം. സാർ 5 ഖുർആനുണ്ട്, യജമാക്കൾക്ക് സ്വത്ത് കൊടുക്കണ്ടെന്ന് ഖുർആനുണ്ട് എന്നാ പറഞ്ഞിരുന്നത്. ഇപ്പൊ നോക്കുമ്പോ ഖുർആനിൽ കൊടുക്കണം എന്നുള്ളത് കൊടുക്കുന്ന ഒരു വട്ടം രണ്ടു വട്ടം വല്ലിപ്പാക്ക് കൊടുക്കണമെന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, വല്ലിപ്പാക്ക് അവകാശം കൊടുക്കണമെന്ന് ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് പറഞ്ഞിട്ടില്ല. വല്ലിപ്പാന്റെ പേരന്റെ ഖുർആനില്ല, പിന്നെ കാര്യം കഴിഞ്ഞില്ലേ. വല്ലിപ്പാന്റെ പേരന്റെ ഖുർആനില്ല, എന്നിട്ട് പേരക്കുട്ടികളിൽ നിന്ന് വല്ലിപ്പാക്ക് അങ്ങോട്ട് അവകാശം കൊടുക്കണമെന്നും വല്ലിപ്പാടെ അവകാശം പേരക്കുട്ടികൾക്ക് കൊടുക്കണ്ട, അത് വസിയത്ത് ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ എന്നും പറയുന്ന ഈ അബൂ ജാഹിലിന്റെ ശരീഅത്ത് ഇവിടെ അടിച്ചു തകർക്കും. പാകിസ്ഥാന്റെ നഗരത്തിലെ, മൊറോക്കോ നഗരത്തിലെ, ഫിലിസ്തീൻ നഗരത്തിലെ, ഈജിപ്തിന് തകർത്തി, റഷ്യ ഇറാഖിൽ തകർത്തിലെ തകർക്കും. ഏഴ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ നാടാണ് ഇന്ത്യ. 12 കോടി യൂറോപ്പിൽ എത്തിയിട്ടുണ്ട്. പാകിസ്ഥാനേക്കാൾ ഇപ്പോഴും അധികം, പാകിസ്ഥാനിൽ 11 കോടിയുള്ളൂ, ഇവിടെ 12 കോടിയുണ്ട്. അപ്പൊ അങ്ങനത്തെ മുസ്ലിം രാഷ്ട്രങ്ങളെ പോലുള്ള ഈ ഒരു രാഷ്ട്രത്തിലും സുപ്രീം കോർട്ട് വരെ പോയിട്ടെങ്കിലും ഈ പേരക്കുട്ടികളുടെ അവകാശം സ്ഥാപിക്കണമെന്ന് ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അത് കേസ് കൊടുക്കും, നോട്ടീസ് കൊടുക്കും. ഈ നുണ പറയുന്ന മുസ്ലിംക്കന്മാർക്കും മൗലിമാർക്കും ഒക്കെ നോട്ടീസ് വരും. നിങ്ങൾ തറവാട്ടിലുള്ളവർക്ക് അവകാശമുള്ളൂ, തറവാട്ടിന്റെ പുറത്തുള്ള രക്തബന്ധുക്കൾക്ക് അവകാശമില്ലാന്ന് പറഞ്ഞിട്ട് ആ തൊത്തിരിക്കും പറഞ്ഞിട്ട് സുപ്രീം കോടതി നിന്ന് നോട്ടീസ് വരാം. അല്ലെങ്കിൽ അതിന് മുമ്പോടെ ഹൈക്കോടതി നിന്ന് സപ്പോർട്ടിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കക്ഷി ചേരാനുള്ള ആൾക്കാരൊക്കെ ചേർന്ന് വേണ്ടി ഇവരുടെ ഈ തോന്നിയസം അവസാനിപ്പിക്കണം. ഇവര് സകല തോന്നിയസം ചെയ്യുക, എന്നിട്ടാക്ക നമ്മളെ മേല് വെച്ച് കെട്ടിപ്പോരുക, എന്നിട്ട് നമ്മളെ ഏറ്റെടുക്കാം. ഇത് അള്ളാഹ് പറഞ്ഞാന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞിട്ടില്ലേ, അള്ളാഹ് പറഞ്ഞിട്ടില്ലേ, അള്ളാഹ് ഒന്നും പറഞ്ഞിട്ടില്ല. വേറെ കുട്ടികൾക്ക് ആദ്യം കൊടുക്ക, പാപ്പയുടെ കാര്യം ആലോചിച്ചു കൊടുക്കാം. കാരണം പേരിവിടെ പറഞ്ഞിട്ടില്ല, ചിന്തിച്ചുണ്ടാക്കണം. പേരെ കുട്ടികൾ കൊടുക്കാനേ ചിന്തിക്കൊന്നും വേണ്ട. അല്ല, നേരെ പറഞ്ഞതാണ് യത്താമെന്ന് പറഞ്ഞതിൽ പേരെ കുട്ടികൾ കൊടുക്കില്ലേ. സ്വന്തം മക്കള് യത്താമാണ്, പേരെ കുട്ടികളായ യത്താമാവൂരാന്നാണ്. ആ തരന്റെ ഓക്കെ, എവിടുന്നാണ് ആ തരണ്ടായതെന്ന് അറിയാം. അള്ള പറഞ്ഞു, കക്കൂസിൽ പോയി വന്നാല് നിസ്കരിക്കാൻ പോകുമ്പോ കയ്യും മുഖം കൂടി കഴുകണമെന്ന് പറഞ്ഞു. അപ്പൊ 4 മദ്ഹബുകാരും ചിന്തിച്ചു, വളരെ അഗാധമായിട്ട് ചിന്തിച്ചു, ഇത്തിഹാദിച്ചു. നിസ്കരിക്കാൻ പോകുമ്പോ, കക്കൂസിൽ പോയിട്ടാണ് ഒരാൾ നിസ്കരിക്കാൻ പോകുന്നെങ്കിൽ കയ്യും മുഖവും കൂടി കഴുകണമെന്ന് പറയുമ്പോ അതിൽ നിന്ന് ചന്തി കഴുകണമെന്ന് കിട്ടുവോ കിട്ടൂരേനാ ചിന്ത. എന്തായി ചിന്ത? അത് ചിന്ത കയ്യും മുഖം കൂടി കഴുകണമെന്ന് അള്ള പറഞ്ഞടുത്ത് എന്താ കാരണം? കക്കൂസിൽ പോയതാ കാരണം? കക്കൂസിൽ പോയി വരുമ്പോ നിങ്ങൾ പള്ളിയിലേക്ക് അല്ലെങ്കിൽ നിസ്കരമയിലേക്ക് എന്തെങ്കിലും വരുമ്പോഴേ കയ്യും മുഖം കൂടി ഒന്ന് കഴുകണം, എന്തെങ്കിലും അവശിഷ്ടം അവിടെ ഉണ്ടെങ്കിൽ അവർക്കോട് പോയിക്കോട്ടെ എന്ന് അള്ള പറഞ്ഞപ്പോ ആസനം കഴുകണോ കഴുകണ്ടെന്ന് അരിയിന് കിട്ടിയില്ല എന്ന് പറഞ്ഞവരാണ് 4 മദ്ഹബുകൾ. 4 മദ്ഹബുകൾ അരിയിന് ആസനം കഴുകണമെന്ന് കിട്ടൂല കേട്ടോ. അപ്പൊ കഴുകണോ വേണ്ട? കഴുകലും നിർബന്ധമില്ല, തുടച്ചാലും മതി. ഇവിടൊക്കെ കഴുകണം, ഇവിടെ കഴുകണം, അള്ള പറയാത്ത കാലും കഴുകണം, അത് പിന്നെ അവിടെ അഴുക്കില്ലെങ്കിലും കഴുകണം, ഇവിടൊക്കെ കഴുകി ശുദ്ധിയാക്കണം. ആസനം കഴുകൽ നിർബന്ധമില്ല, നല്ലതാണ്, നമ്മൾ പറഞ്ഞതല്ല. അവിടെ കഴുകണില്ലേ, പിന്നെ എവിടെ കഴുകണ്ട? നമുക്കൊരാളാ, ഈ ആസനം കഴുകാൻ തയ്യാറില്ലാത്തവനെ പിന്നെ എവിടെയും കഴുകണ്ട. അതുകൊണ്ട് ആ ജാതി തലക്കാരാണ്, ഒരു വാപ്പ വാപ്പ മാത്രം മരിച്ച പേരെ കുട്ടികൾക്ക് അവകാശമുണ്ടെന്നും വാപ്പയും വല്യപ്പയും ഉമ്മയും വല്യമ്മയും വല്യപ്പയും ഒക്കെ മരിച്ചാൽ അവർക്ക് അവകാശമില്ല എന്ന് പറയുന്ന മദ്ഹബുകാര്, 4 മദ്ഹബുകാര്, ശരീഅത്തുകാര്, സുന്നത്തുൽ ജമാഅത്തുകാര് ആരാണ്? ഈ മറക്കിരുന്ന ചന്ദ്രകണ്ടെന്ന് പറഞ്ഞ ആൾക്കാരാ. നിർബന്ധമില്ല, 4 മദ്ഹബിലും നിർബന്ധമില്ല. അബൂ ഹനീഫ പറഞ്ഞിട്ടില്ല, ഇരിക്കട്ടെ. പിന്നെ സക്കാത്തിന്റെ കണക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. സക്കാത്തിന്റെ കണക്ക് മുന്റെ കണക്കാ, 40 ആടിന്നൊരാട്, 80 ആടിന്നൊരാട്, 120 ആടിനും ഒരാട്, എന്ത് കണക്കാ? ആ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ആൾക്കാർ വേപ്പെട്ട് നോക്കിയത്. ഇതെന്ത് കണക്കാ? 40 ആടിന്റെ 80 ആടിനും ഒരാട് നോക്കി എന്നൊക്കെ എന്നോട് ചോദിക്കാ. ഏ പറഞ്ഞില്ലേ 1000 കൊല്ലായില്ലേ പറഞ്ഞിട്ട്, 1300 കൊല്ലായില്ലേ അവിടെ? 40 മുതൽ 120 വരെ ഒരാട്, എന്താ അതിന്റെ അർത്ഥം? 40 മുതൽ 120 വരെ ഒരാട് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? 40-നും 1, 80-നും 1, 120-നും 1 തന്നെ. പക്ഷെ ഞാനത് വെളിവാക്കിയാണ് പറഞ്ഞു, ഇത്രേ ഉള്ളൂ. 40-നും 1, 80-നും 1, 120-നും വെളിവാക്കി പറഞ്ഞപ്പോഴാണ് ശൈലി ഒന്നിച്ചു. അപ്പൊ ശൈലി മാറ്റത്തിനുണ്ട് കുറച്ച് വ്യത്യാസമുണ്ടോ? 40 മുതൽ 120 വരെ എന്നാൽ ആർക്കും ഒരു കേസും ഇല്ല, 1000 കൊല്ലം ഒരാൾക്കും ഒരു കേസും ഇല്ല. 40-നും 1, 80-നും 1, 120-നും 1 എന്ന് അതാണ്ട് വിസ്തരിച്ച് പറഞ്ഞപ്പോഴേ മേക്കേണ്ടി വരാൻ വരാ. ഐ ഇതാര് പറഞ്ഞു? ഇതുവരെ നിങ്ങൾ തോന്നാറില്ലേ? ഞാൻ തന്നെ പറഞ്ഞതാ കിതാബിലുള്ളതല്ലേ? ഫത്വൽമീൻ മുതൽക്ക് ബുഹാരി വരെ ഉള്ളതല്ലേ 40-നും 1, 80-നും 1, 120-നും 1 എന്ന്? അപ്പോ വിഷയങ്ങളെ ഒരു ദിവസമായതുകൊണ്ട് നമ്മൾക്കിപ്പോ വളരെയധികം കാര്യങ്ങൾ, നിസ്കാരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ വളരെയധികം കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. പറഞ്ഞാൽ തീരാത്ത 10-13 ബുക്കിലുള്ളതൊക്കെ കൂടി ഇപ്പൊ ഇവിടുന്നെങ്കിലും പറഞ്ഞാൽ തീരാ, അത് ഇഷ്ടമുള്ളവർ വായിക്കട്ടെ. ഏതായാലും നിസ്കാരത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കണമെന്ന് മോഹമുണ്ട്, അത് ഓർമ്മപ്പെടുത്താം. 5 നിങ്ങൾ വിളിഞ്ഞു, ഞാനും കാത്തിരിക്കണ്ടേ. അങ്ങനെ വെട്ടുകൊണ്ട് കഴുത്ത് മുറിക്കാൻ പോകുമ്പോ ഒരു മബൂജാഹിദ് പറഞ്ഞോ ഞാൻ തോറ്റിക്കണെന്ന്?
ഞാൻ പറയുന്നില്ല, മുഹമ്മദ് ഞെട്ടട്ടേന്ന് അപ്പോഴും പറഞ്ഞു.
അപ്പോഴും പറഞ്ഞത് മുഹമ്മദ് ഞെട്ടട്ടേന്ന്, നീട്ടി കുറിച്ചാടെ മുഹമ്മദ് ഞെട്ടട്ടെന്ന് കഥയാണ്. ഏതെങ്കിലും ആവട്ടെ, പുരോഹിതന്മാര് ഞങ്ങൾ അഞ്ചു നേര നിസ്കാരത്തിന്റെ വാദത്തിൽ ഞങ്ങൾ തോറ്റിയെന്ന് സഖറാത്തിന്റെ ഹാലിലെത്തിയവർ അവർ പറയലട്ടോ? അവർ പറയില്ല, ഞമ്മള് മനസ്സിലാക്കണം. അപ്പൊ അവർ തോറ്റിക്കണം, അത്രേ ഉള്ളൂ, ഞമ്മള് മനസ്സിലാക്കണം. ഇപ്പൊ ഈ അഞ്ചു നേരം ഉണ്ടാക്കാൻ മോവലൈമാർക്കോ മുസ്ലിംമാർക്കോ സംഘടനക്കാർക്കോ കഴിയില്ലാന്ന് ഞമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള ബുദ്ധി നമ്മളെടുത്ത് വേണം. എന്താ എങ്ങനെ മനസ്സിലാക്കുക? അവർക്കിവിടെ പത്രങ്ങളുണ്ട്, പ്രസിദ്ധീകരണങ്ങളുണ്ട്, നോട്ടീസ് ഇറക്കാം. നമ്മളിവിടെ പതിനായിരക്കണക്കിന് നോട്ടീസ് ഇറക്കുമ്പോ അവർക്ക് ലക്ഷക്കണക്കിന് നോട്ടീസ് ഇറക്കാം. എന്താ ഇറക്കാത്ത? ഇറക്കി വെക്കുന്നുണ്ട്. ഇമ്രമോലുവിന്റെ ഇടയിൽ നോട്ടീസ് ഇറക്കി. മൂന്ന് കൊല്ലമായി ജയനോൻ മോലവനെ തെരഞ്ഞെടുത്ത് കിട്ടാനില്ല എന്ന് ഞാൻ പിന്നെ കൊടുങ്ങല്ലൂർ ഏൽപ്പിച്ചിരുന്നു. മൂപ്പര് വാസുദേവത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് കൊല്ലമായിട്ട് തെരഞ്ഞെടുത്ത് കിട്ടണില്ല എന്നിട്ട് നോട്ടീസ് ഇറക്കി. എനിക്ക് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് പോയി നോട്ടീസിന് കിട്ടിയത്. അദ്ദേഹം പറഞ്ഞു ഉടനെ പിറ്റേ തന്നെ രജിസ്റ്റർ ആക്കി അയച്ചു കൊടുത്തു. ഏതാണ്? ഞാൻ ഇപ്പൊ ഇന്നലെ അറിഞ്ഞുള്ളൂ. എന്താ ചെയ്യാ? ഇവിടെ നാട് നോക്കിക്കാളാ പറഞ്ഞിട്ട് വേഗം നോട്ടീസ് ആണ്ടാച്ചു. ഇപ്പൊ നോട്ടീസിന് മറുപടി ഇല്ല. മൂപ്പര് കത്തായക്കണമല്ലോ, ഒന്നുമില്ല. എന്നിട്ട് കാണാനില്ല നോട്ടീസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ ഇയാളെ കിട്ടാൻ എന്താ വേണ്ടത് വെച്ചിട്ട് ധൃതിയായിട്ട് ഞാൻ നോട്ടീസ് രണ്ടാണ് ഇറക്കി മിണ്ടണില്ല. അപ്പൊ അങ്ങനത്തെ കള്ള നോട്ടീസായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് റിസ്ക്. വേറെ കുട്ടികൾക്ക് അവകാശം കൊടുക്കേണ്ടതില്ല. ഇതാ തെരുവ് ഇതാ നോട്ടീസ് ഇറക്കിക്കൂടെ, അല്ലെങ്കിൽ എഴുതിക്കൂടെ. ഇത് അങ്ങോട്ട് എഴുതുന്ന ടൈപ്പർക്കാരുടെ പോലെ ഞാൻ കെ പി മുഹമ്മദ് മോലിക്ക് അങ്ങോട്ട് എഴുതി കൊടുക്കണമെന്നൊന്നും മറുപടിയില്ല. കെ പി മുഹമ്മദ് മോലിന്ന് മാത്രം പറയല്ല, പ്രബോധനാവട്ടെ, ശബാബാവട്ടെ, മാധ്യമാവട്ടെ, എനിക്കെതിരിൽ അതൊക്കെ എഴുതാറുണ്ട്. അതിനെതിരിൽ എന്ത് അങ്ങോട്ട് പറഞ്ഞാലും അവർ കൊണ്ടുവരാം. എന്താ ചെയ്യാ? അപ്പൊ എന്നോട് ബഹുമാനിച്ചിട്ടൊന്നുമല്ല, ബഹുമാനൊക്കെ കണക്കല്ലേ, ബഹുമാനൊന്നല്ലത്. പക്ഷെ ഇനി അതിന് മറുപടി എഴുതിയ ഇതിനേക്കാൾ വഷളത്തരം ഞങ്ങളത് വിളിച്ച് പുറത്താവും. ഇത് വർഷത്തിൽ നിന്ന് തന്നെ വെക്കും
നോമ്പൊക്കെയുണ്ടോ? ഇതൊന്നും നല്ല വിഷയം.
ആ അത് പറഞ്ഞു വന്നപ്പോ എനിക്കൊന്ന് പറയേണ്ടി വന്നു. നിസ്കാരം അഞ്ചില്ല, മൂന്നേ ഉള്ളൂ. ചേകനൊരു മോലവി മൂന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാ അതെങ്ങനെ നിക്കരിക്കുന്നു കാണാനല്ലോ. അതാ ഇതൊരു പ്രശ്നമാണ് സാധാരണക്കാർക്ക്. അത് കേൾക്കുമ്പോ ഒരു അമ്പരപ്പ് തോന്നും. അഞ്ച് പോയിട്ട് മൂന്നാക്കി, അതന്നെ വളരെ ചുരുക്കി ഇരണ്ടരക്ക് ഇറങ്ങി വന്നിരിക്കണം. അപ്പൊ നിൽക്കണം, അത്രേ ഉള്ളൂ. നമ്മളടുത്ത് പത്രേ ഉള്ളൂ. സുബൈ രണ്ട്, നസറി രണ്ട്, നിസ രണ്ട്, ആകെ ആറരക്കാത്ത് പണിയായി. അവിടെ 60 റക്കാത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ ചുരുക്കി ചുരുക്കി ചുരുക്കിട്ട് പറ ആറിലെത്തി. ഏതായാലും നിസ്കാരത്തിനെ ചുരുക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ, ഞമ്മക്കോ പോലോ. അള്ള പറഞ്ഞു ചുരുക്കാൻ ഞാൻ മതി. അള്ള പറഞ്ഞെന്ന് മൂസാനബിക്ക് ചുരുക്കാമെങ്കിൽ അബൂ ഹുറൈറ പറഞ്ഞെന്ന് ഞമ്മക്ക് ചുരുക്കാം. അപ്പൊ ഏതായാലും ചുരുക്കി ചുരുക്കിട്ട് 6 റക്കാത്തായി. അതുപോലും ചേകനൂർ മൗലവി നിസ്കരിക്കണ കാണാനില്ല എന്നാണ് ഉമർ മൗലവിന്റെ ഡി സി മുസ്ലിയരുടെ ഒക്കെ പറയാൻ മൗലിയന്മാരുണ്ടോ? പറയാൻ മൗലിയന്മാരുണ്ടോ? ചേകനൂർ മൗലവി മൂന്ന് നേരെങ്കിലും നിസ്കരിക്കണ കാണാനില്ലല്ലോ എന്നാ കേസ്. പ്രശ്നമാണ്. കാരണം ഞാൻ പ്രസ്ഥാന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. എന്നെ ഈ വിഷയത്തിൽ സഹകരിക്കുന്ന ധാരാളം ബുദ്ധിജീവികളും പണ്ഡിതന്മാരുണ്ട്, വക്കീലന്മാരും ജഡ്ജിമാർ വരെ ഉണ്ട്, മാന്യന്മാരായ നമ്മളെ ഈ പ്രദേശത്തൊക്കെ തന്നെ മാന്യന്മാരായ പല ആൾക്കാരുണ്ട്. അപ്പോ ഞാൻ മൂന്ന് പറഞ്ഞിട്ട് മൂന്ന് നിക്കരിക്കണില്ല എന്ന് പറഞ്ഞാൽ കാര്യം കുറ്റരിക്കാണെങ്കിലും അവർക്കുണ്ടല്ലോ ഒരു നാണക്കെട്. ഞങ്ങൾ മൂന്ന് പറഞ്ഞിട്ട് അത് നിക്കരിക്കണില്ല എന്ന കാര്യം ഇപ്പൊ എന്താക്കുന്നുള്ളത്? ആ നാണക്കെടിന്റെ പേരിൽ പറയാം, എന്റെ കാര്യം ചോദിക്കാൻ പറയല്ല. അത് ഞാനും അള്ളാഹു പറഞ്ഞുള്ള നിയമപ്രകാരം ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ അവിടെ കണക്കുപതിപ്പിക്കണം. മൈരക്കന്മാരോട് കണക്കുപതിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നിരുന്നാലും എന്നോട് ബന്ധപ്പെട്ട ആൾക്കാരോട് പറയുമ്പോൾ അവർക്ക് ഒരു മറുപടി പറഞ്ഞുകൊടുക്കേണ്ട ചുമതല എനിക്കുണ്ടല്ലോ. അതിന്റെ പേര് പറയാം, നിസ്കാരം. ഇപ്പൊ ഞാൻ നിസ്കരിക്കുന്നത് കാണാനില്ല എന്നാ കേസ്. ഞാൻ നിസ്കരിക്കുന്നതെന്നല്ല, നിങ്ങൾ നിസ്കരിക്കുന്നതും മേലിലും ആരും കാണരുത് എന്നാ എനിക്ക് പറയാനുള്ളത്. എന്താ കാരണം? ഈ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നത് മുനാഫിക്കിന് നിസ്കാരാന്നാ ഖുർആൻ പറഞ്ഞത്. സംഗതി കാണിക്കാൻ വേണ്ടി നിസ്കരിക്കാന്ന് പറഞ്ഞ മുനാഫിക്കിന് ഖുർആനിൽ രണ്ട് സ്ഥലത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞുണ്ട്. നമസ്കാരം എന്തിന്? എന്താ അതിന്റെ ലക്ഷ്യം? അതിന്റെ ഉദ്ദേശം എന്താണ്? ഇതൊന്നും മനസ്സിലാക്കാതെ നിസ്കരിച്ച് കൂട്ടുന്ന ആൾക്കാരുണ്ട്. നിസ്കരിച്ച് കൂട്ടുക മുസല്ലീനാണ്, മുസല്ലീനല്ല മുസല്ലീനാണ്. നിസ്കരിച്ച് കൂട്ടുന്ന ഒരു വർഗുണ്ട്. യുറാവൂൻ എന്ന അവർക്ക് ആളെ കാണിക്കല, അവരെ പഠിച്ചു ആളെ കാണാൻ വേണ്ടി നിസ്കരിക്കലാണ്. അവർക്ക് നരക ശിക്ഷ ഞാൻ തയ്യാ, ഏറ്റവും കഠിനമായ ശിക്ഷ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞു. അപ്പൊ കാണിക്കാൻ വേണ്ടി ഞാൻ നിസ്കരിക്കൂല. നിസ്കരിക്കുമ്പോ കാണാം, അതിന് എവിടെ വരണോ ഞാൻ നിസ്കരിക്കാണ്ട്. കാണണമെങ്കിൽ പള്ളിയിൽ വന്നാൽ കാണൂല. പള്ളിയിൽ വന്നാൽ ജുമാ നിസ്കരിക്കണ്ട്. ഇപ്പൊ ഞാൻ അതും പള്ളിയിലല്ല. പള്ളിയിലല്ല എന്ന് പറഞ്ഞാൽ പള്ളിയിലല്ലാത്ത ജുമാ ഇവിടെ കേരളത്തിലൊട്ടാകെ പരക്കാൻ പോവാണ്. പരക്കാൻ പോവുക കൂടെ തിരൂർ മുനിസിപ്പാലിറ്റി ബിൽഡിംഗില് അതിൽ കോൺഫറൻസ് ആളുണ്ട്. എല്ലാവർക്കും യോഗം. ഞങ്ങൾ വെള്ളിയാഴ്ച നിസ്കരിക്കോടെ, അതിന് വാടക കൊടുക്കും വെള്ളിയാഴ്ചകൾക്ക്. അത് കൊല്ലത്തോട് കൊല്ലം കോൺട്രാക്ട് ബേസിലാ. കൊല്ലത്തോട് കൊല്ലം ജുമാ അവിടെയാണ് നടത്തും. വെള്ളിയാഴ്ച മാത്രമേ മുക്കറിയും വേണ്ട, തനിമീറ്റും വേണ്ട, ആരും വേണ്ട.
ഒരു ഇമാമത്തുകാരൻ പേശി ഇമാം അതും വേണ്ട, ഞങ്ങൾ പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, 10-25 ആളിൽ നിന്ന് തുടങ്ങിയിട്ട് 100-150 ആൾ വരെ എത്തിയിട്ടുണ്ട് പോലെ. അതുപോലെ കേരളത്തിന്റെ പല ഭാഗത്തും ടൗൺ ഹാളുകളിൽ, ഇതുപോലെ കമ്മ്യൂണിറ്റി ഹാളുകളിൽ, കോൺഫറൻസ് ഹാളുകളിലൊക്കെ ജുമാ നമസ്കാരം കേരളത്തിൽ പരക്കെ നടക്കാൻ പോകാം. അപ്പോ വെള്ളിയാഴ്ച ദിവസം വന്നാൽ എന്റെ നിസ്കാരം കാണണം എന്നുള്ള ആൾക്ക് കാണാം, ഞങ്ങൾ എല്ലാവരും നിസ്കാരം കാണാം. അല്ലാത്ത ദിവസം ഞാൻ ഇവിടെ നിന്നിരിക്കുന്നത് നിസ്കാരം കാണാതിരിക്കാൻ കാരണം പറ. അല്ലാത്ത ദിവസം സുബിയല്ലേ, അത് വീട്ടിൽ നിന്നാണ്, വീട്ടിൽ നിറങ്ങുന്നതിന് മുമ്പുള്ള സുബി വെരുവിച്ചിട്ട് എക്കിക്കൊള്ളൂട്ടോ, നേരത്തെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ എക്കിക്കൊന്നുള്ളൂ, അധികം വെരുവിച്ചിട്ട് എന്തിനാ പറിച്ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലുള്ള സുന്ദരമായ ഉറക്കം ഉറങ്ങിക്കോളും, മൈലേക്കന്മാരെ വിളക്ക് കേട്ടിട്ട് പേടിക്കേണ്ട, നന്നായിട്ട് ഉറങ്ങിക്കോളും. വെയിലുച്ചതിന് ശേഷമാണ് നിങ്ങൾ ഉറക്ക് തീരുള്ളൂ എങ്കിൽ മതി, 7 മണിക്ക് 8 മണിക്ക് കഴിഞ്ഞ് നിക്കരിച്ചാൽ മതി, അല്ല അത്രേ പറഞ്ഞിട്ടുള്ളൂ. വലിയമാരെ വാക്കിട്ട് പേടിക്കണ്ട, വരക്കണ്ട, ഇത്രകാലം വരച്ച് നമ്മൾക്ക് നഷ്ടം. അതുകൊണ്ട് സുബഹി നമസ്കാരം സൂര്യോദയത്തിന് ശേഷം മതി, മുമ്പ് സൗകര്യം ഉണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ മുമ്പ് ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ മിക്കവാറും 2 മണിക്കൊക്കെയാണ് ലേഖനം എഴുതി തീരാ. അപ്പൊ ഉറക്കം 6 മണിക്കോ 7 മണിക്കോ ഉറക്കം തീരുള്ളൂ, സുബഹി നിസ്കരിക്കും. അത് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിക്കോ 8 മണിക്കോ 9 മണിക്കുള്ളിലായിട്ട് സുബഹി നിസ്കരിക്കും. പക്ഷേ എന്റെ ബെഡ്റൂമിൽ വെച്ചിട്ട് എനിക്ക് ഇരിക്കാം, ഞാൻ പള്ളിക്ക് പോകില്ല. എന്തിനാ പോണത്? ഇതുകൊണ്ട് മനസ്സിലാക്കുക, പള്ളിയിലേക്ക് പോയിട്ട് മസീഹ് തെച്ചാനൊക്കെ പറയുന്ന ആളെ അതിന് പോകില്ല. മസീഹ് തെച്ചാൻ പറയുന്ന ആളെ പിന്നെയും കൂടിയിട്ട് നിക്കരിച്ച എന്റെ നിസ്കാരം കൂടി ഫിത്നാവൂലേ? ഇമാമും മഅ്മൂമിന്റെ ബന്ധം വരുമല്ലോ അവിടെ. അപ്പൊ ഈ മസീഹ് തെച്ചാനെ തയ്യബാത്തിൽ ഇല്ലാഹി ഒക്കെ പറയുന്ന ആൾക്കാരെ പിന്നിൽ പോയിട്ട് നിക്കരിക്കാൻ എനിക്ക് നിവൃത്തില്ല, അതുകൊണ്ട് വീട്ടിൽ നിന്ന് നിക്കരിക്കുള്ളൂ. നീ നിവൃത്തി ഉണ്ടെന്ന് വിചാരിക്കാം, എന്നാ തന്നെ പള്ളിയിൽ പോയിക്കോളുന്നുണ്ടോ? എല്ലാ ദിവസവും എല്ലാ നേരവും പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക എന്നുള്ളത് നടക്കാത്ത പണിയാണെന്ന് അത് തന്നെ പറഞ്ഞു, അത് തന്നെ പറഞ്ഞിരിക്കണ്. നമ്മൾ പറയണ്ട, നമ്മൾ ഇവിടെ നടക്കുന്നു ചെയ്യൂല, നമ്മുടെ പണി നമ്മുടെ മതക്ക് അങ്ങനെ എല്ലാം പറയും, ഒന്നും ചെയ്യൂല. അഞ്ചാക്കാരം വേണം, ഫലമാണ് കണിച്ചാണ് നിങ്ങളെന്താ ചെയ്ത, നമുക്ക് നടക്കൂല, നമുക്ക് വേറെ പണികളൊക്കെ ഇല്ലേ. എല്ലാ ആരോട് ചോദിച്ചാലും നമ്മൾക്ക് ഇപ്പൊ ഒത്തിരി കിട്ടായിട്ട് ഒത്തിരി കിട്ടുമെന്ന് ഒരാളെ കാണാനില്ല, അഥവാ ഒരാൾ ചെയ്യണമെന്ന് ഈ പൈസ കൊടുക്കുമ്പോൾ വിചാരിക്കും. അല്ലാതെ 5 നേരം കൃത്യമായിട്ട് നിൽക്കാൻ ഒരാളെ ഈ ഭൂമുഖത്ത് കാണാനില്ല. അപ്പൊ നടക്കാത്ത പല ദിവസം പള്ളിയിൽ പോവുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണെന്ന് എവിടെ പറഞ്ഞു? എവിടെ പറഞ്ഞു? 922 ആമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞതാണ് ഓടി വരാന്നുള്ളത് നടക്കാത്ത കാര്യമാണ്, പ്രായോഗികയല്ല. എല്ലാവരും കൂടി അങ്ങോട്ട് പോവുക. എവിടേക്ക്? അവിടെ നെതിയ അവിടുത്തെ ഇമാമ്, അവിടെ ഇവിടെ പഠിപ്പിക്കുന്ന ആള് നെതിയാണ്, അവിടുത്തെ ഗുരുനാഥൻ നെതിയാണ്. ആ നെതിന്റെ അടുത്ത് നെതി എവിടെ ഇരിക്കുന്നത്? മദീനത്തെ പള്ളിയിലാണ്. അപ്പൊ എല്ലാവരും കൂടി മദീനത്തെ പള്ളിയിലേക്ക് നെതിന്റെ അടുത്തേക്ക് പഠിക്കാനോ നിക്കരിക്കാനോ പോകാനോ നടക്കാത്ത കാര്യമാണെന്ന് അള്ള പറഞ്ഞതാ, നടക്കൂല, പ്രായോഗികല്ല. അതുകൊണ്ട് ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ ചെറു ചെറു സംഘങ്ങൾ പോയിക്കോട്ടെ. എന്തിന് നിക്കരിക്കാനല്ല, എന്തിനാണ് പോണത്? നിസ്കരിക്കും മതപരമായ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട്. മതപരമായ വിഷയം നബിയിൽ നിന്ന് മതമേതാ ഖുർആൻ, മതമിനല്ല, സൈഫല്ല, ബുഖാരിയല്ല, മുസ്ലിമല്ല, അവിടുത്തെ നബി പഠിപ്പിക്കുന്ന മതമല്ലോ ഖുർആന. ആ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നബിയോടെ കാത്തിരിക്കുന്നു. അതിന് എല്ലാ ഓരോ ജനവിഭാഗത്തിൽ നിന്നും ചെറിയ ചെറിയ ഓരോ സംഘങ്ങൾ പോയിട്ട് പഠിച്ച് വന്നിട്ട് അവര് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ എന്നാ അതിന്റെ ചുരുക്കം. ഇങ്ങനെയാണ് ആയത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞപ്പോ തഫ്സീറിലൊന്നും അങ്ങനല്ല, പരിഭാഷയിലൊന്നും അങ്ങനല്ല. എങ്ങനെ? എല്ലാ ഓരോ ജനവിഭാഗത്തിൽ നിന്നും ചെറിയ ചെറിയ സംഘങ്ങളെ യുദ്ധത്തിന് പോകാവുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് നുണ എഴുതി വെച്ചിരിക്കണം. സകല ഏതാണ്ട് എല്ലാ തഫ്സീറിലും ഏതാണ്ട് എല്ലാ പരിഭാഷയിലും യുദ്ധത്തിന് പോകുമ്പോ ചെറിയ ചെറിയ സംഘങ്ങളെ പോകാവുള്ളൂ. എന്താ സകലം തീരണം? സകലും ശത്രുക്കളെ വെട്ടുകൊണ്ട് തീരണം. യുദ്ധത്തിന് പോകുമ്പോ മറന്ന രോഗികൾ, ബലഹീനരായ ആൾക്കാർ, ഇവർക്കല്ലാതെ മറ്റുള്ളവർക്കൊന്നും യുദ്ധത്തിന് പോകേണ്ട സന്ദർഭം വന്നാൽ അതിൽ നിന്ന് അനുവാദം കൊടുക്കാൻ പാടില്ല, പിന്മാറാൻ പാടില്ല. സാധുക്കളോ രോഗികളോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്മാറിക്കോട്ടെ, അല്ലാത്തവരൊക്കെ യുദ്ധത്തിന് പോകണം എന്ന് നിർബന്ധിച്ച് പോകാത്തവർക്ക് കഠിന താക്കീതും ചെയ്ത നിങ്ങൾ അള്ളാഹുവിന്റെ അള്ളാഹുവിങ്കൽ നിന്നുള്ള ഭയാനകമായ ശിക്ഷ നിങ്ങൾ കാത്തിരുന്നോളം, നിങ്ങൾ യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ ആ അധ്യായത്തിന്റെ നടുക്ക ഒരു വ്യാഖ്യാനം, യുദ്ധത്തിന് പോകുമ്പോ നിങ്ങൾ കുറേശ്ശെ ആൾക്കാർ പോയാൽ മതി എന്ന് അള്ള പറഞ്ഞിരിക്കണെന്നുള്ള നുണ ഇവർ എഴുതിണ്ടാക്കിയപ്പോ ഇവരാരാ? ഏതായാലും ഇത് ശുദ്ധ നുണയാണ്, ഈ ആദ്യത്തിന് ഞാൻ അർത്ഥം പറയാൻ പാടില്ല. ഇത് നബിന്റെ അടുത്തേക്ക് മതം പഠിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചാണ്, അപ്പൊ പോലും നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. നിസ്കാരമൊക്കെ വീട്ടിൽ നിന്ന് നബി ഒന്ന് വീട്ടിൽ നിന്ന് ആയിരിക്കാം. നബിവരൊക്കെ പോയ ദേശം ആയിഷാന്റെ വീട്ടിൽ പോയിട്ടാണ് നസ്രക്കരിക്കുന്നത്, ഉമ്മുസലമാന്റെ വീട്ടിലും അവരോ അവരുടെ വീട്ടിൽ പോട്ടും. അസറെങ്കിലും ഒന്ന് കൂട്ടായിട്ട് നിക്കിരിക്കാൻ നബി വിചാരിച്ചിരുന്നില്ല. അവര് വന്നിട്ട് മതം പഠിച്ചു പോയിക്കോട്ടെ എന്നാണ് അള്ള പറയണത്. ആ മതം പഠിക്കാൻ വരാൻ പോലും ഒരു ദിവസം എല്ലാവരും കൂടി വരാൻ നല്ല നടക്കൂല. പിന്നെ നിസ്കരിക്കാനായിട്ട് വരാന്നുള്ളത് അത് തീരെ പ്രായോഗികല്ല. അത് ഓരോരുത്തരും വീട്ടിൽ നിൽക്കിച്ചുകൂടാ. ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം എന്ന് ഞാൻ ആറ്റിന് അർത്ഥം പറഞ്ഞപ്പോ എല്ലാവരും വലിയ പ്രക്ഷോഭം ബഹളമൊക്കെ ഉണ്ടാക്കി ചോദ്യം സംശയമൊക്കെ ചോദിച്ചു. ഇപ്പൊ കഴിഞ്ഞ ഏപ്രിൽ ലക്കം മൽമനാറിൽ വരണ്ട് ജിഹാദിന്റെ ഫലമുണ്ട്, ജിഹാദിന് ഫലമുണ്ട് അതില്ലാന്ന് വിചാരിച്ചുകൂടാ. കഴിഞ്ഞ ലക്കം ഏപ്രിൽ ലക്കം മൽമനാറിൽ ബോക്സ് ഇട്ട് കൊടുത്തിരിക്കണം. എന്താ ബോക്സിന് പറഞ്ഞത്? എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം ഞാൻ എന്റെ പരിഭാഷയുടെ ബുക്കിൽ ഞാൻ പരിഭാഷപ്പെടുത്തിയപ്പോൾ പറഞ്ഞ അതേ അർത്ഥം കേട്ട് എഴുതിയിട്ട് സുന്ദരന്മാരായിരിക്കണം. അവര് യാതൊരു നുണ പറഞ്ഞില്ല കേട്ടോ. നുണ പറഞ്ഞത് അത് എഴുതിയത് നല്ലതാണ്, തൗബ ചെയ്തല്ലോ. യുദ്ധത്തിന് പോണതിനെ പറ്റി പറഞ്ഞ ആയത്താണെന്ന് ഇക്കാലം വരെ പറഞ്ഞിരുന്ന അന്മനാറും അതുപോലുള്ള പത്രങ്ങളും അതുപോലുള്ള പ്രസിദ്ധീകരണം ഖുർആൻ പരിഭാഷയും തഫ്സീറുകളൊക്കെ ഇതുവരെ യുദ്ധത്തെപ്പറ്റി അറിഞ്ഞ ആയത്താണെന്ന് പറഞ്ഞിരുന്ന അവർ അത് ശുദ്ധ നുണയാണ്, അത് യുദ്ധത്തെപ്പറ്റി പറഞ്ഞതല്ല, നബിന്റെ അടുത്ത് പോയിട്ട് മതം പഠിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണെന്ന് പറഞ്ഞത് കഴിഞ്ഞ ഏപ്രിൽ ലക്കം അൽമനാറിൽ ബോക്സായിട്ട് ശുദ്ധ പരിഭാഷയായിട്ട് കൊടുത്തിരിക്കണേ. ഇപ്പൊ അവർ ഇന്ത്യ നിന്ന് പഠിച്ചെന്ന് പറയണ്ട, അതൊരു നടക്കണല്ലേ. ഏതായാലും ഞാനിതൊക്കെ പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ദിവസം അവരും അത് പറഞ്ഞു മതി, അത്രയോ മതി, സത്യം സമ്മതിക്കണം, സത്യം സമ്മതിക്കണം. ഖുർആൻ അർത്ഥം മാറ്റി പറഞ്ഞാൽ മറ്റൊരിക്കൽ അത് മാറ്റി തിരിച്ചു പറഞ്ഞാൽ മറ്റൊരിക്കൽ അത് തിരിച്ചു പറയേണ്ടി വരും. അപ്പൊ തിരിച്ചു പറഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞത് ജമാഅത്ത് തന്നെ പോവാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണെന്ന് അള്ള പറഞ്ഞെന്ന് പറഞ്ഞ ആയത്താണ് മനസ്സിലാക്കണം. അള്ള പറഞ്ഞു ഇത് നടക്കാത്ത കാര്യമാണ്, നടക്കൂല. അതുകൊണ്ടാ പറഞ്ഞു ഇതാനൂദിയില്ല. വെള്ളിയാഴ്ച ദിവസം വിളി കേട്ടാൽ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇതാനൂദി ഇസ്ലാത്തിൽ നമസ്കരിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസം അറിയിപ്പുണ്ടായാൽ വിളി കേട്ടാൽ അന്ന് നിങ്ങൾ പോയിക്കോളും. അത് ഇവിടെ മൈതാനത്താരും വേണ്ട, കോൺഗ്രസ് ഹാളിലാരും വേണ്ട, പള്ളിയിലാരും വേണ്ട. വെള്ളിയാഴ്ച ദിവസം നമസ്കരിക്കാൻ വിളിച്ചാൽ പോയിക്കോളൂ. അല്ലാത്ത ദിവസം പോണ്ട, അല്ലാത്ത ദിവസം പോണ്ട, അല്ലാത്ത ദിവസം പോണ്ട, വെള്ളിയാഴ്ച വിളിച്ചാൽ പോയിക്കോളൂ. അല്ലാത്ത ദിവസം ഓരോരുത്തർക്ക് വീടുണ്ട്. ഞാൻ തെജിയാലോ സലാത്തുക്കും, ഞാൻ തെജിയാലും ബുയ്യത്തുക്കും കുക്കൂറ ജിയാലോ സലാത്തിക്കും ബുയ്യത്തിക്കും. നിങ്ങളുടെ നിസ്കാരം കുറച്ചൊക്കെ വീട്ടിൽ ആയിക്കോട്ടെ. നബി ശല്യം പിടിച്ചിട്ട് നബി പറയേണ്ടി വന്നു എന്ന് അവരെന്നെ എഴുതിയിരിക്കണേ. അവരെന്നെ ബുഹാരിന്റെ മുസ്ലിം എഴുതിയിരിക്ക. കൂട്ടത്തോടുകൂടെ ഇങ്ങനെ നിസ്കരിക്കാൻ കൂലി കൂട്ടാൻ വേണ്ടിയിട്ട് പണിയിരിക്കുകയാണ് ആരാധികൾ. നല്ല ആൾക്കാരുണ്ടാവും. കൂടി വന്നപ്പോ അവസാനം നബി പറഞ്ഞാ പറഞ്ഞത് ശരണം മുട്ടിയപ്പോ നബി അകത്ത് നിന്ന് നിസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ച ഇവർ ജമാഅത്താക്കാൻ വേണ്ടി വന്ന് വന്നിട്ട് ബുദ്ധിമുട്ടിയപ്പോ നബി പറഞ്ഞു ഇല്ല ഇജാരൂമിൽ സ്വലാത്തിക്കും ഫിബുയോദിക്കും. നിങ്ങളെ കുറച്ച് നിക്കാരം വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു നബി എന്ന് ബുഖാരി മുസ്ലിം. ബുഖാരിയിലും മുസ്ലിമിലുള്ളതാ ആരാ അബൂ ഹുറൈറ. ഐ അബൂ ഹുറൈറ എന്ന് പറയോ, നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാക്കാം അബൂ ഹുറൈറ പറയുന്ന ഇതാണോ അല്ലേ. അബൂ ഹുറൈറ അല്ല ഇബ്നു ഉമറ പറഞ്ഞു. അപ്പൊ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ എന്നൊരു പരിപാടിയേ ഇല്ല. പിന്നെ ബാങ്കോ പിന്നെന്താ ബാങ്ക്? പിന്നെ ഈ ബാങ്ക് ബാങ്ക് കുടിക്കുമ്പോ പറയണെന്താ? ഈ ബാങ്ക് എങ്ങനെ ഉണ്ടായി? അഞ്ചു നേരം ബാങ്ക് കൊടുക്കണമെന്ന് പറയാ, എല്ലാവരും അങ്ങോട്ട് പോകണമെന്ന് പറയാൻ ഞാൻ ശരിയാവൂ? ശരിയാവില്ല. അപ്പൊ ബാങ്ക് എന്താന്ന് പഠിക്കണം. അതാണ് അവസാനത്തെ വിശദി പ്രതിവാദി വിഷയമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ബാങ്കിനെ പറ്റി സ്വല്പം കൂടി വിരിക്കാനാണ്. അല്ല വിരിച്ചിട്ടില്ല. ബാങ്ക് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. എന്തായി ബാങ്ക്? ബാങ്കിൽ എന്താ പറയണത്? ബാങ്ക് ആകെ അഞ്ച് സെന്റൻസ് ഉള്ളു, അഞ്ച് വാചക ബാങ്കിലുള്ളു. ഈ അഞ്ച് ബാങ്കിൽ ഏഴ് തെറ്റുണ്ട്. ഏഴ് തെറ്റ് ആകെ അഞ്ച് വാചകമുള്ളൂ, അതിൽ ഏഴ് തെറ്റുണ്ട്. പർശ്വനെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇത്ര പരിശുദ്ധമായ മുദ്രവാക്യം ഇനി വേറല്ല. അതിൽ ഏഴ് തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ അച്ചടിച്ചില്ലേ? ഖുർആൻ വിരുദ്ധ ബാങ്കും ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് അച്ചടിച്ചു കൊടുത്തില്ലേ? ഏഴ് തെറ്റും കാണിച്ചു കൊടുത്തില്ലേ? എന്തുകൊണ്ട് തിരുത്തുന്നില്ല? കേട്ടോളൂ, തെറ്റ് കേട്ടോളൂ. ബാങ്ക് കൊടുക്കുന്നതിനുള്ള തെറ്റാ പറഞ്ഞത്. ഈ ബാങ്ക് ആരുണ്ടാക്കി, എവിടെ നിന്നുണ്ടായി, എന്തിനായി ബാങ്ക് കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണോ? ബാങ്ക് കേട്ടവരൊക്കെ കുരുടനാണെങ്കിൽ പോലും അവിടെ ചെല്ലണമെന്ന് നിർബന്ധമായിട്ട് കൽപ്പിക്കുമ്പോ ബാങ്ക് എന്താണ്, ബാങ്കിൽ പറയുന്നത് എന്താണ്, ആരാത് പറയാൻ പറഞ്ഞത്? വെള്ളിയാഴ്ച വിളി കേട്ടാൽ ആണ്ട് പോയിക്കോളൂ എന്നല്ല പറയാ. വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച എല്ലാ ആഴ്ചയും പോകണമെന്ന് ഇവിടെയും പറയാം. ഇത് ബുഖാരി മുസ്ലിമും പറയാം. എല്ലാ ആഴ്ചയും പോണോ, വെള്ളിയാഴ്ച പോയാൽ മതിയോ എന്ന് നമുക്ക് ചിന്തിക്കണമല്ലോ. അല്ല പറഞ്ഞ വെള്ളിയാഴ്ച അല്ലാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പ് എല്ലാം അല്ല പറഞ്ഞിട്ടില്ല, നടക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ ബാങ്ക് പിന്നെന്താ, ബാങ്കിൽ എന്താ പറയണത്? ബാങ്കിൽ പറയണത് ആദ്യം അള്ളാഹു അക്ബർ, കുഴപ്പമില്ല, അള്ളാഹു അക്ബർ എന്നല്ലേ മുദ്രാവാക്യം തന്നെ. എല്ലാം ഓരോന്നും തെറ്റുണ്ടെന്നല്ല ഈ പറഞ്ഞിട്ട്, ആകെ ഏഴ് തെറ്റുണ്ട്. ഘടനയിലാണ് കുറെ തെറ്റ്, പിന്നെ വാചകത്തിന് തെറ്റുണ്ട്.
അള്ളാഹു അക്ബറിനെ തെറ്റില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ തെറ്റില്ല. വലിയ തെറ്റില്ല, വലിയ എല്ലാവരും കൂടി ചെറിയ തെറ്റുണ്ടോ?
ഉണ്ട്, ചെറിയൊരു തെറ്റുണ്ട്.
വലിയ തെറ്റില്ല, ഇത് ചെറിയൊരു തെറ്റ്, ഒന്നല്ല രണ്ട് തെറ്റാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് നമ്മൾ പറയണം അല്ലേ? ബാക്കി അഷ്ഹദു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയണം ഖുർആൻ അനുസരിച്ച്. 15 സ്ഥലത്ത് ഷഹാദത്തിന്റെ കർമ്മമായിട്ട് ഖുർആൻ പ്രയോഗിച്ച സ്ഥലത്തൊക്കെ അന്ന അല്ലെങ്കിൽ ഇന്ന എന്നല്ലാതെ അൻ എന്ന് പറയാൻ പാടില്ല. ശുദ്ധ അറബി ഭാഷയിൽ അൻ എന്ന് പറയാൻ പാടില്ല. അഷ്ഹദു അന്നഹു ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നഹു ഇന്നഹു അന്ന ഇന്ന എന്നല്ലാതെ അഷ്ഹദുവിന്റെ ശേഷം അൻ എന്ന് പറയാൻ പാടില്ല. കോയിമുട്ട എന്ന് പറയണം, കോയിമുട എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മതിയില്ലേ? ശരിക്കും വരുമ്പോ കോയിമുട എന്നല്ലല്ലോ പറയണത്, കോയിമുട്ട എന്ന് പറയണ്ടേ? അതുപോലെ തന്നെയാണ് അറബി ഭാഷയിൽ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയണം, അല്ലായില എന്ന് പറയാൻ പാടില്ല. അവരാരെ പറഞ്ഞ് അബൂ ഹുറൈറ കഥ അറിയുള്ളൂ, മൂപ്പര് കോയിമുടക്കാരനാണ്. അബൂ ഹുറൈറ യമനിയ, ശുദ്ധ ഭാഷ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോ യമനി ഭാഷ കടന്നോളൂ. മൂപ്പരാണ് ആദ്യം വാങ്ങ കൊടുത്ത്, മൂപ്പർ വാങ്ങ കൊടുക്കുമ്പോ മൂപ്പർ പഠിച്ചതല്ലാതെ പറയും അശ്വതു അല്ലാഹ ഇല്ലല്ലാഹ എന്ന് വാങ്ങ കൊടുത്തു, എല്ലാവരും പഠിച്ചു. സലാം അലൈക്കും എന്ന് പറയാൻ 35 പ്രാവശ്യം വന്ന ഖുർആനിൽ കൂടെ പഠിപ്പിച്ചിട്ട് അബൂ ഹുറൈറ പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, അവിടെ പറഞ്ഞു എല്ലാവരും അസ്സലാമു അലൈക്കും എന്ന് പഠിച്ചു. അങ്ങനെയല്ലാതെ അല്ല, 35 വട്ടം പറഞ്ഞിട്ട് നമ്മൾ കേട്ടാ അബൂ ഹുറൈറ ഒറ്റ പ്രാവശ്യം പറഞ്ഞപ്പോഴേക്ക് അതല്ലേ നമ്മളെല്ലാവരും പഠിച്ചത്? അപ്പോ അഷ്ഹദു അല്ലാ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയേണ്ടതാണെന്ന് ഖുർആൻ ഒന്നിന്ന് പഠിച്ചില്ല. അബൂ ഹുറൈറ അല്ലാ ഇലാഹ എന്ന് പറയുമ്പോ അല്ലാ ഇലാഹ എന്ന് നമ്മൾ പറഞ്ഞു. ഇരിക്കട്ടെ, അതൊരു ചെറിയ തെറ്റ്, ആശയത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ആശയം പോരായിട്ടോ. അൻ എന്ന് പറഞ്ഞാൽ തീർച്ച എന്ന അർത്ഥം കുറഞ്ഞതേ ഉള്ളൂ. അന്ന എന്ന് പറയുമ്പോ അർത്ഥ പുഷ്ടി കൂടുതൽ. അന്നഹു നിസ്സംശയം, തീർച്ചയായും ഞാൻ പറയുന്നു. അൻ എന്ന് പറഞ്ഞാൽ കൊണ്ട് മൈലിയുടെ അർത്ഥം വെച്ച മാറി തന്നെ, കാര്യമാവുന്നത് കാര്യമന്ത് എന്നൊക്കെ തന്നെ ഉള്ളൂ, ഇതിലപ്പുറമൊന്നുമില്ല. പഴയ കാലത്ത് അർത്ഥം അങ്ങനെ, അൻ കാര്യമാവുന്നത് കാര്യമന്ത്, തീർച്ചയും മൂർച്ചയൊന്നും അവിടെ ഇല്ലാന്നർത്ഥം. അപ്പൊ അന്നഹു ലായിലാ എന്ന് പറഞ്ഞാലേ ശരിക്ക് സമ്പുഷ്ടാർത്ഥം കിട്ടുള്ളൂ. അത് പോയി, പുഷ്ടി പോയി, ഇരിക്കട്ടെ. പിന്നെ മുക്രിമാരാണല്ലോ, അപ്പൊ വെള്ളിയാഴ്ചക്ക് ബാങ്ക് കൊടുത്തിട്ട് വെള്ളിയാഴ്ചകൾ വലിയ ബാങ്ക് മുക്രിമാരാണ് ബാങ്കിലും ഒക്കാമത്തിലൊക്കെ അഷ്ഹദു അല്ലാ ഇലാഹ എന്ന് പറയണത്. ഇവിടെ കേൾക്കാൻ നിൽക്കുന്നവരാണ് നമ്മളൊക്കെ, പള്ളിയിൽ മുസ്ലിമികളല്ലാതെ ആരെങ്കിലും ഉള്ളു. ഇവിടെ മുദ്രവാക്യന്മാരുടെ ഇസ്ലാമിന്റെ മുദ്രവാക്യ എന്താ പറയണത്? അള്ളാഹു അല്ലാതെ ഇലാഹില്ല, നബി മുഹമ്മദ് റസൂലി അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അത് ഞാൻ പറയുന്നു എന്നാ മുക്രി പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ മതിയോ? മുക്രി പറഞ്ഞെന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, മുഹമ്മദ് നബിയാണ് അല്ലാഹുവിന്റെ റസൂൾ എന്ന് ഞാൻ പറയുന്നു എന്ന് മുമ്പ് നമ്മുടെ ഇടയിൽ നിന്നിട്ട് ഉറക്ക വിളിച്ചാറിയാ പോലെ. അപ്പൊ നമ്മളെ കാരണം വീട്ടിയടാ കെണ്ടിയടാ. എന്താ പോയി പറഞ്ഞത്? നഷ്ഹദു എന്ന് പറഞ്ഞൂടെ ചെങ്ങായി. അപ്പൊ ഓറിയാണെങ്കിലും ഒക്കെ ഒറ്റക്കും കിരിക്കാണെങ്കിലും കൂടി അങ്ങനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇവിടെ നമ്മുടെ കൂട്ടായിട്ട് വിളിച്ചരിച്ചിട്ട് മുമ്പിൽ നിന്നിട്ട് നമ്മുടെ പ്രതിനിധിയായിട്ട് ഇവിടെ പ്രഖ്യാപിക്കാൻ മുദ്രാവാക്യം എന്നിട്ട് പറയാ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹു അല്ലാതെ ഇല്ല, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അടി കിട്ടും. അറബിലായതുകൊണ്ട് ആരും അടിക്കാത്ത അത്ര നിഖാരാണ്. നമ്മളെ കുട്ടി പറയട്ടെ, ഞങ്ങൾ അങ്ങനെയാണ് നബി പഠിപ്പിക്കാൻ. നബി ഒട്ടിച്ചല്ലേ അബൂ ഹുറൈറയ്ക്ക് ഈ കോടിക്കണക്കിലുള്ള ആൾക്കാരൊക്കെ നബിന്റെ അനുയായികളാണെന്നുള്ള കള്ളി മുദ്രാവാക്യത്തിൽ വരരുത്, അങ്ങനെയുള്ള പ്രഖ്യാപനം ആവരുത്. ഞാൻ മുക്രിയാവുന്ന ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, കോടിക്കണക്കിലുള്ള മുസ്ലിങ്ങളാവുന്ന ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയാൻ ഒഴിവില്ല. രണ്ട് ഇല്ലേ അവിടെ പോയിട്ട് പിന്നെന്താ പറഞ്ഞത്? ഹയ്യാല സ്വലാത്ത്, ഹയ്യ ഹയ്യ കേട്ടാല് ഉന്തുണ്ടിക്കാരുടെ ശബ്ദം പോലുണ്ടല്ലോ ഹയ്യ ഹയ്യ. അത് അറബി ഭാഷയിൽ ഹയ്യ വിളിക്കാൻ വേണ്ടിയിട്ട് ഹയ്യ എന്ന് ഉപയോഗിക്കാൻ ശുദ്ധ അറബി ഭാഷയിൽ പഠിക്കാം. ഹയ്യ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വാടാന്ന്. ഈ വേറെക്കാർ യമനികൾ തമ്മിൽ സമന്മാര് അവിടുത്തെ കാട്ടറബികൾ പറയുന്ന വാക്കാണ് ഹയ്യ. അങ്ങോട്ട് വാടാന്ന്, വായോന്നല്ല വരുന്നല്ല, വാടാന്നുള്ള അർത്ഥത്തിൽ വിളിക്കാറുള്ളതാ. അവന് നായനും പട്ടിണി കഴുതനെയും ഒക്കെ വിളിക്കുന്നത് ഹയ്യ 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 എന്ന് പറയില്ല. അറബികൾ പറയുമ്പോ തായെന്ന പറയാം. ഖുർആൻ നോക്കൂ, 8 സ്ഥലത്ത് താ വരൂ, നല്ല സംസ്കാരം വരൂ എന്നാ ഒരാളോട് ഇങ്ങോട്ട് വാടാ മതി. നമ്മളറിയും ഓരോ ഓഫീസർ ഉദ്യോഗസ്ഥന വേദപ്പെട്ട ഒരാളെ ഇങ്ങോട്ട് വാടാ, ഇവിടെ വന്നിരിക്കുന്നു പറയോ? ഫ്രീ അല്ലല്ലോ, വരൂ ഇരിക്കുന്നല്ലേ. നമ്മൾ പറയാ ഹയ്യ എന്ന് പറഞ്ഞാൽ വാടാതാ.